ദൈവനാമത്തിന് മഹത്വം.
ഇവിടെ വരാനായിട്ട് ദൈവം ഒരവസരം തന്നല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഫിലിപ്പിയർ എഴുതിയ ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം, അവനെ അറിയേണ്ടതിനും. പ്രിയപ്പെട്ടവര്, അത് മലയാളത്തില് ആ വാക്യം അങ്ങനെ മാല പോലെ നീണ്ടു പോവുകയാണ്. എങ്കിലും അതിലെ രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധേയമായ പദങ്ങളാണ്. അവനെ അറിയുക, അവന്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിച്ചറിയുക. നമ്മൾ രണ്ട് ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു തിയോളജിക്കലായ എന്തെങ്കിലും ഒരു വലിയ എക്സ്പ്ലനേഷൻ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ പല വർഷങ്ങൾ തുടർച്ചയായി വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നാം ഈ കാര്യങ്ങളൊക്കെ ലേഖനങ്ങളായിട്ട് വായിക്കാറുണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ടല്ല, മറിച്ച് ഈ കാര്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യുന്ന, നമ്മളെ തന്നെ ഒന്ന് കാണുന്ന ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറണം. അത് ഞാൻ ആ ആഗ്രഹത്തോടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അവനെ അറിയുക. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് പൂർണ്ണ ദൈവമാണ്, അതേസമയം തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ ഇത് രണ്ടുമായിരുന്നു. അവിടുന്ന് പൂർണ്ണ മനുഷ്യനാണെന്നുള്ളത് നമുക്കൊത്തിരി സാധ്യതകൾ തരും. എന്താ സാധ്യത? ഉദാഹരണത്തിന് വിശ്വാസം എന്ന ഒരു കൊച്ചു കാര്യം തന്നെ ശ്രദ്ധിക്കുക. വിശ്വാസം, യേശു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് പൂർണ്ണ ദൈവം മാത്രമായിരുന്നെങ്കിൽ ഈ വിശ്വാസത്തിന് യേശുവിൽ ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല. യേശു എന്താ വിശ്വസിക്കേണ്ടത്? താൻ തന്നെ ദൈവമാണ്. ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ദൈവം ചെയ്യുന്നതാണ്, അതാണ് നടപടി. അതേസമയം മനുഷ്യനായ നമുക്കോ, നമുക്ക് ചില കാര്യങ്ങൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോകാനായിട്ടൊക്കെയില്ല. അപ്പോ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായി കാണുന്ന വിശ്വാസം തന്നെ യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന് ഈ വിശ്വാസം എന്നുള്ള കാര്യം മനസ്സിലാകും. അല്ലെങ്കിൽ യേശുവിൽ നിന്ന് നമുക്ക് ആ പാഠം പഠിക്കാനായിട്ട് കഴിയും. യേശുവിന്റെ ജീവിതത്തിൽ അവിടുന്ന് നമ്മൾ ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. പിതാവേ, ഓരോ കാര്യം പറയുമ്പോഴും പിതാവേ, പിതാവ് എന്ന് പറഞ്ഞ് തന്നേക്കാൾ ഉപരിയായ ആ പിതാവിന്റെ അടുത്ത് ചെല്ലുകയും പിതാവിൽ വിശ്വസിക്കുകയും പിതാവിൽ ആശ്രയിക്കുകയും അത് പറഞ്ഞു വരുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. യേശു പറഞ്ഞു, പിതാവ് എന്നോട് പറയണമെന്ന് പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. പിതാവ് കാണിച്ചു തന്നതാണ് ഞാൻ ചെയ്യുന്നത്. പിതാവിൽ അത്ര ആശ്രയത്വത്തോടെ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ തോളില് എങ്ങനെ ചാരി കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വലിയൊരു വിശ്രമത്തോടെ, വലിയൊരു സ്വസ്ഥതയോടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ മട്ടിലും മധ്യത്തിലും പിതാവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം യേശുവിനുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് യേശുവിന് കഴിഞ്ഞത്? യേശു ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനുമായിരുന്നതുകൊണ്ടാണ് അത് കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തെ ഈ രണ്ടു വിധത്തിലും അറിയണം. കർത്താവിനെ രണ്ടു വിധത്തിലും അറിയണം. പൂർണ്ണ ദൈവമായിട്ട് അറിയണം, പൂർണ്ണ മനുഷ്യനായിട്ട് അറിയണം. എന്നാൽ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നത്, നമുക്ക് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് യേശുവിന്റെ ജീവിതത്തിലെ പല രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമാനമായ രംഗങ്ങളിൽ വരുമ്പോൾ, ആ യേശു ഈ രംഗത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് യേശുവിലേക്ക് നോക്കാനും യേശുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും യേശുവിന്റെ ആ മനുഷ്യത്വം അവിടുന്ന് ഈ ഭൂമിയിൽ 33.5 വർഷം ഈ ഭൂമിയുടെ പരപ്പിലൂടെ നമ്മെപ്പോലെ നടന്നുപോയി, നമ്മെപ്പോലെ തന്നെ വ്യത്യസ്തമായ പ്രതിസന്ധികളും പരീക്ഷകളും താനെ നേരിട്ടു, അതിന്റെ മുമ്പിൽ കർത്താവ് നിന്ന ആ നിൽപ്പും അത് നമുക്ക് വലിയൊരു ഉത്സാഹം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്കി അവന്റെ അവനോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യം അവനെ അറിയുക. അവനെ അറിഞ്ഞാണ് അവനോട് അനുരൂപപ്പെടുന്നത്. നാം ഇവിടെ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലും ഒക്കെ ഇവിടെ കാണുന്നത് അതിനോട് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക. അവനെ അറിയുമ്പോൾ അവനോട് അനുരൂപപ്പെടുമ്പോൾ അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ, സത്യത്തിൽ കർത്താവിനെ പോലെ ആകുന്ന ഒരു വഴിയിൽ നമ്മളും മരണത്തെ സ്പർശിക്കുക ചെയ്യും. എന്തിന്റെ മരണം? നമ്മുടെ സ്വയത്തിന്റെ മരണം, നമ്മുടെ സ്വയത്തിന്റെ മരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പറ്റാത്തവണ്ണം ഉള്ള ഒത്തിരി ഉയർച്ചകളുണ്ട്. ആ ഉയർച്ചകളെ നമ്മൾ കർത്താവിനെ നോക്കി കർത്താവിനോടുള്ള വിശ്വാസത്തിൽ അതിനോട് നോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട എന്ന് നിഷേധിക്കുമ്പോൾ നമ്മൾ ഓരോ തലങ്ങളിൽ മരണത്തെ അറിയുക ചെയ്യുന്നു. ഈ കാര്യം ഇതൊരു വഴിയാണ്, ഇതൊരു ആശയമല്ല, ഇതൊരു വഴിയാണ്. സത്യത്തെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മീറ്റിംഗിലല്ല നടക്കുന്നത്, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ് നടക്കുന്നത്. ആ ജീവിതത്തിൽ നമുക്ക് നോക്കാനും നമുക്ക് ഉത്സാഹം പ്രാപിക്കാനും കർത്താവല്ലാതെ, കർത്താവിനെ പോലെ ഇത്ര വലിയൊരു മാതൃക വേറെ ഇല്ല, കർത്താവല്ലാതെ സത്യത്തിൽ നമുക്കൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയൊരു തിയോളജിയോ പുതിയൊരു ആശയമോ എന്നതിനപ്പുറത്ത് കർത്താവിന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. വിശ്വാസം, ക്ഷമ, മറ്റുള്ളവരെ അംഗീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങൾ എടുത്തു നോക്കി നമ്മുടെ ജീവിതത്തോടെ അതിനെ താരതമ്യപ്പെടുത്തി എവിടെയെങ്കിലും കർത്താവേ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം എന്റെ ജീവിതത്തോട് അവിടുന്ന് സംസാരിക്കുന്നെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരു മരണത്തെ അറിയും എന്നുള്ള ഒരു തുറന്ന മനസ്സോടെ നമുക്കിവിടെ ആയിരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മീറ്റിംഗുകൾ നമുക്കൊക്കെയും പ്രയോജനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആരും ഇതേവരെ എന്തായി തീർന്നിട്ടില്ല, കർത്താവിനെ പോലെ ആയി തീർന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ രണ്ട് ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞാലും നമ്മൾ കർത്താവിനെ പോലെ ആയി പോകാനും ആയി തീരാനും സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കാണാൻ കഴിയുന്ന രംഗങ്ങളിൽ നമ്മൾ ഒരു തുറന്ന മനസ്സോടെ കർത്താവേ ഞാൻ എന്റെ ഇച്ഛയെ അതിന് കീഴ്പ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സമീപിച്ചാൽ ഈ രണ്ട് ദിവസം കൊണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തരായ ആളുകളായിട്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് റോമക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമുക്കിതിന്റെ ആശയങ്ങളെല്ലാം അറിയാം, പക്ഷെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങളെ നമുക്ക് കാണാം. ദൈവം അതിനെ നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പ്രാരംഭമായിട്ട് ഈ യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ 2 കൊരിന്ത്യരിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ. നമുക്ക് ഈ വാക്യങ്ങളെല്ലാം പരിചിതമാണ്, നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ യേശുവിനെ എങ്ങനെ അറിയുന്നില്ല, ഇനിയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാകിയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. നമ്മൾ കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതം, മനുഷ്യനായിട്ടുള്ള അവിടുത്തെ ജീവിതം, അതിൽ നിന്ന് ധാരാളം പ്രയോജനം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യം വളരെ ഊന്നി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല ക്രിസ്തീയ സമൂഹങ്ങളും പറയും, നമ്മൾ എന്താ, നമ്മൾ യേശുവിന്റെ മനുഷ്യത്വത്തിന് ഒരു കൂടുതൽ ഒരു ഊന്നൽ നൽകുന്ന ആളുകളാണ്. എന്നിട്ട് അവർ ഈ വാക്യമൊക്കെ എടുത്ത് പറയും, യേശുവിനെ എങ്ങനെ അറിയണ്ട, ജഡപ്രകാരം അറിയണ്ട, യേശു ദൈവമാണ്. യേശുവിനെ പൗലോസ് പോലും പറയുന്നു, ഞങ്ങൾ ഇനി അവനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിയുമേൽ അങ്ങനെ അറിയുന്നില്ല, ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി? ഈ വാക്യമെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പൗലോസൊക്കെ ശുശ്രൂഷിക്കുന്ന ആ രംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യേശുവിന്റെ മനുഷ്യത്വം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ചുള്ള വെല്ലുവിളി എന്തായിരുന്നു? യേശുവിന്റെ ദൈവത്വം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവരെ ഇന്ന് 20-21 നൂറ്റാണ്ട് പിന്നിട്ട് നമ്മൾ ഇന്നായിരിക്കുമ്പോൾ യേശുവിന്റെ ദൈവത്വം ഓൾറെഡി ആ കാര്യം എല്ലാം വളരെ വ്യക്തതയോടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. കാര്യം അവര് പൗലോസ് ലേഖനം എഴുതുന്ന ആളുകൾ, അത് കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ താൻ പ്രസംഗിക്കുന്ന ആളുകൾ, അവരൊക്കെയും എന്ത് കണ്ടിട്ടുണ്ട്? ഒരു പക്ഷേ യെരുശലേമിൽ വെച്ച് യേശുവിനെ കണ്ടിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അച്ഛനായ ജോസഫിന്റെ മകനാണ്. ആ നമ്മുടെ ഇന്നടത്തിന്നാറിനെ നമ്മളും ചിലപ്പോൾ ചിലരെ കുറിച്ച് പറയേ, വലിയ ആളുകളൊക്കെ ആയിട്ട് പറയുമ്പോൾ പറയാം അത് നമ്മുടെ ഇന്നടത്തെ ഇന്നാരുടെ ഇന്ന ആളല്ലേ എന്ന് പറയുന്നത് പോലെ, അവർക്ക് തൊട്ടറിയാൻ പാകത്തിൽ യേശുവിന് മാനുഷികമായ ഒത്തിരി ബന്ധങ്ങളുണ്ടായിരുന്നു. യേശുവിന്റെ സഹോദരന്മാര് ആ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ആൾ അദ്ദേഹം 30 വയസ്സ് വരെ ഒരു തച്ചനെ പോലെ ജീവിച്ചു, തച്ചന്റെ പണി ചെയ്ത് ജീവിച്ചിട്ട് 3.5 വർഷം എന്തെല്ലാമോ സുവിശേഷങ്ങളൊക്കെ പറഞ്ഞു നടന്നു. അവസാനം റോമൻ നിയമത്തിന് കീഴടങ്ങി അദ്ദേഹം ഒരു കുറ്റവാളിയെ പോലെ കൊല്ലപ്പെട്ടു. ഈ മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരൊക്കെ പറയുന്നു. ശിഷ്യന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഞങ്ങൾക്കത് വേണ്ടത്ര ബോധ്യമാകുന്നില്ല. അപ്പോൾ അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മനുഷ്യൻ നമ്മുടെ കൂടെ നടന്ന ആൾ, നമുക്ക് നിത്യപരിചിതമുള്ള ആൾ, നമുക്ക് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ ഇന്ന് അറിയാം, അങ്ങനെയൊക്കെയുള്ള ഒരാള് ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും മടിയുള്ള കാര്യം. അതുകൊണ്ട് നോക്കുക, അപ്പോസ്തലന്മാരുടെ നടപടികളിലായാലും ഒക്കെയും ഇവർ പ്രസംഗിക്കുമ്പോൾ ഊന്നി പറയുന്ന ഒരു കാര്യം യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുമൊക്കെയാണ്. പുനരുത്ഥാനം എന്താ? യേശുവിന്റെ അമാനുഷികമായ ഒരു കാര്യമാണ്. മരണത്തെ ജയിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിന്റെ പുനരുത്ഥാനത്തെ അവർ ഊന്നി പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്കരിയോത്ത യൂദായുടെ സ്ഥാനത്ത് വേറൊരാളെ എടുക്കേണ്ടി വന്നപ്പോൾ അതിനുള്ള ഒരു യോഗ്യത പറയുന്നത് എന്താ? പുനരുത്ഥാനത്തിന് സാക്ഷിയായ ഒരാളെ എടുക്കണം. പുനരുത്ഥാനത്തിന് ഇത്രയും ഊന്നൽ എന്തുകൊണ്ടാണ് അവർ നൽകിയത്? യേശുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ ദൈവത്വം നിങ്ങൾക്ക് പരിചിതനായ ഈ നസ്രത്തിൽ ജീവിച്ച് യെരുശലേമിന്റെ തെരുവിലൂടെയൊക്കെ നടന്നുപോയ, ഒടുവിൽ ഒരു കൊലമരവും തോളിൽ വഹിച്ചുകൊണ്ട് കടന്നുപോയ ഈ യേശു എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതങ്ങോട്ട് കൺസീവ് ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെ ഊന്നി ഊന്നി പറഞ്ഞത് യേശുവിന്റെ ദൈവത്വം എന്നുള്ള കാര്യമാണ്. പൗലോസ് ഇവിടെ പറയുന്നത് അത് ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ എടുക്കാൻ. പൗലോസ് എന്താ പറയുന്നത്? യേശുവിനെ നിങ്ങൾക്കൊക്കെയും ജഡപ്രകാരം പല കാര്യങ്ങളും അറിയാമെങ്കിലും ഞങ്ങള് ജഡപ്രകാരം അങ്ങനെയല്ല അറിയുന്നത്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ഓ പുത്രൻ തമ്പുരാൻ, തൃത്വത്തിൽ രണ്ടാമൻ, അവിടുന്നാണ് ഈ കാര്യം. ഞങ്ങള് യേശുവിനെ നസറത്തിലെ ജോസഫിന്റെ മകനെന്നോ അല്ലെങ്കിൽ യൂദയുടെ യാക്കോബിന്റെ സഹോദരനെന്നോ എന്നുള്ള നിലയിൽ ഒരു ജഡപ്രകാരം ഞങ്ങൾ ചില നാളുകളിൽ അറിഞ്ഞിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല അറിയുന്നത്. അവനെ അവ അറിയേണ്ടതുപോലെ സാക്ഷാൽ ദൈവമെന്ന നിലയിൽ ഞങ്ങൾ അവനെ അറിയും എന്ന കാര്യം ഊന്നി പറയുന്നതാണ് ഈ വാക്യം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഇത്രയേറെ ആഴത്തിലൊന്നും ചിന്തിക്കുകയും അതിൽ നിന്ന് പ്രയോജനമെടുക്കുകയൊന്നും വേണ്ട. യേശു ദൈവമാണ് എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഞാൻ തുടക്കത്തിൽ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ അവർ പറയാറുണ്ട്, പൗലോസ് തന്റെ ലേഖനങ്ങളിലൊന്നും സുവിശേഷങ്ങളിലെ ഒരു ഇൻസിഡന്റും എടുത്ത് പറയുന്നില്ല. യേശുവിന്റെ ഭൂമിയിലെ ജീവിതം അത്ര പ്രധാനമുള്ള കാര്യമല്ല. യേശു സ്വർഗോന്നതകളിലിരിക്കുന്നു, അവിടുന്ന് ആ നിലയിൽ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഈ ലേഖനങ്ങളിലെല്ലാം പറയുന്നുള്ളൂ. യേശുവിന്റെ ഭൂമിയിലെ ജീവിതം സുവിശേഷങ്ങളിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ? പൗലോസ് എടുത്ത് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം അത് അത്ര പ്രാധാന്യമുള്ളതല്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അവിടെയും അതിനുള്ള മറുപടി എന്താ? അവിടെയുള്ള മറുപടി സുവിശേഷങ്ങളിൽ ഈ കാര്യങ്ങൾ അന്ന് വ്യക്തതയോടെ മത്തായിയും മർക്കോസും ലൂക്കോസും അതിനുശേഷം നാളുകൾക്ക് ശേഷം യോഹന്നാനും ഒക്കെ എഴുതി അവരുടെ കൈകളിലുണ്ട്. ആ കാര്യം പിന്നെയും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസോ മറ്റ് ലേഖനകാരന്മാരോ ആ കാര്യം പറയാത്തത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടില്ലേ, യേശുവിന്റെ ജീവിതത്തിലെ ഒരു രംഗം സുവിശേഷങ്ങളിൽ രംഗം കാണാത്ത ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തില് എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു താന് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുന്ന ആ സമയത്ത് അതിന്റെ 20:35 നോക്കുക. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്കോർത്തു. നമ്മൾ സുവിശേഷങ്ങൾ മുഴുവൻ പരതിയാലും യേശു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് നമ്മൾ കാണുന്നില്ല. യേശു പിന്നെ എവിടാ പറഞ്ഞത്? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്നെ പറഞ്ഞത്. നോക്കുക, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം അത് പൗലോസ് താൻ പറയുന്നുണ്ട്, പറയാതിരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് യേശു ദൈവമാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാല നിത്യതയിൽ അവിടുന്ന് ദൈവമായിരുന്നു, അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോഴും ദൈവമായിരുന്നു. അല്ലാതെ ഭൂമിയിൽ വന്നപ്പോഴും താൻ ആളുകളുടെ ആരാധന കൈക്കൊണ്ടതുകൊണ്ട് താൻ ദൈവമായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ ഇന്നും അവിടുന്ന് ദൈവമാണ്, വരാൻ പോകുന്ന നിത്യതയിലും അവിടുന്ന് ദൈവമായിരിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതോട് ചേർന്ന് നമ്മളെപ്പോലുള്ള മനുഷ്യർ നിത്യജീവിതത്തിന്റെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്നു. നിങ്ങളുടെ കാര്യം തന്നെ നോക്കുക, നാട്ടിൽ നിന്ന് പ്രവാസികളായിട്ട് ഇവിടെ കഴിയുന്നു. ഓരോ സ്ഥലങ്ങളിൽ നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുന്ന ഗൾഫിലുള്ള ആളുകൾ ഏതോ വലിയ സന്തോഷത്തിൽ ജീവിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഈ സഹോദരന്മാരുടെയൊക്കെ ജീവിതം വളരെ അടുത്ത്, ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം ദോഹയിലുള്ള ചില സഹോദരന്മാരോടൊപ്പം ജീവിക്കുകയും ഒരു തരത്തിലുള്ള ഒരു വീട്ടുതടങ്കലിൽ പെട്ട പോലെ അവർ കഴിയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ മുണ്ടുമൊക്കെ മാടിക്കുത്തി വഴിയിലിറങ്ങി നടക്കുക, എത്ര സ്വാതന്ത്ര്യത്തോടെ നടക്കും. ഇവിടെ ഒരു തരത്തിൽ ഒരു പ്രവാസികളാണ് അവർ, സ്വന്തം നാട് ഇതല്ല. അങ്ങനെ ജീവിച്ച് വർഷത്തിൽ ഒരു മാസമോ ഇല്ലോ നാട്ടിലൊന്ന് പോയി തിരിച്ചു വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്ന നമുക്കൊക്കെയും നമുക്ക് കൂടുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ സഹായകമാകുന്ന ഒരു ഘടകം യേശുവിന്റെ മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഈ കാര്യം ഊന്നി പറയുന്ന ഒരു സഭയിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പല കാര്യവും യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പലപ്പോഴും പറയാനും സംസാരിക്കാനും അവസരം ലഭിക്കുന്നു. നമുക്ക് ഇന്ന് പ്രാരംഭമായിട്ട് യേശുവിന്റെ ജീവിതത്തിലെ വിശ്വാസം എന്നുള്ള ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം. അതിനുപോലകമായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കാം. യേശു പറയുകയാണ്, തന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ താൻ ശിഷ്യന്മാരോടൊപ്പം സംസാരിച്ചു വരുമ്പോൾ യേശു പറയുന്നു അതിന്റെ 10-ാമത്തെ വാക്യം, എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാണ്. ആരോടാണ് ഇത് പറയുന്നത്? പിതാവിനോട് പറയുക, പിതാവേ എന്റേതെല്ലാം നിന്റേതാണ്, എന്റേതെല്ലാം നിന്റേതാണ്. അതൊരു സമർപ്പണം. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു സമർപ്പണം അടങ്ങിയിട്ടുണ്ട്. നാം ഒരാളിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ആളിനെ നമുക്ക് നമ്മളെ തന്നെ ആ ആളിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, പിതാവേ പിതാവേ എന്റേതെല്ലാം നിന്റേതാണ്. അത് കഴിഞ്ഞ് വേറൊരു കാര്യം വിശ്വാസത്താൽ താൻ ക്ലെയിം ചെയ്യുന്നു, നിന്റേതെല്ലാം എന്റേതുമാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ സമർപ്പണം, അതുപോലെ തന്നെ പിതാവിൽ നിന്ന് തന്റെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്ന ആ നിലയിൽ റിസീവ് ചെയ്യുന്ന ഒരു കാര്യം, എന്റേതെല്ലാം നിന്റേതാണ്, നിന്റേതെല്ലാം എന്റേതുമാണ് എന്ന് പറഞ്ഞ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുവിന്റെ ഈ വാക്കുകളൊക്കെയും പലപ്പോഴും എടുത്ത് നോക്കുമ്പോൾ പിതാവിനോടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം അതാണ് സത്യത്തിൽ യേശുവിനെ മുന്നോട്ട് നടത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ യേശുവിന് പിതാവിലുണ്ടായിരുന്ന ആ വിശ്വാസം, അതുപോലെയുള്ള ഒരു ആശ്രയം, അതുപോലെയുള്ള ഒരു സ്വസ്ഥത, അതുപോലെയുള്ള ഒരു വിശ്രമം നമുക്ക് ഈ വിശ്വാസം തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു പ്രശ്നമുണ്ട്. യേശു എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസമില്ലാതെ യേശുവിന് മുന്നോട്ട് പോകാൻ ഒക്കുകയല്ല, തന്നെക്കാൾ കവിഞ്ഞ അമാനുഷികമായ ഒരു പിതാവിലുള്ള ഒരു വിശ്വാസവും ആശ്രയവും ഇല്ലാതെ യേശുവിന് അന്ന് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. കാരണം അന്ന് ഭൂമിയിൽ നിലവിലിരുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു ആശയമണ്ഡലം കൊണ്ടു നടന്ന ആളായിരുന്നു യേശു. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ഒരു കൗണ്ടർ കൾച്ചറിന്റെ ആളായിരുന്നു യേശു. ഗിരിപ്രഭാഷണമൊക്കെ നോക്കുക, ഗിരിപ്രഭാഷണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞത് അന്ന് നിലവിലിരുന്ന ആളുകളുടെ ലോകജീവിതത്തെക്കുറിച്ചുള്ള ധാരണകളെ മുഴുവൻ കടപുഴക്കിക്കളയുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു താനെ പറഞ്ഞത്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന ഈ ലോകം വിചാരിക്കുന്ന ഭാഗ്യവാന്മാരെന്താ? അവർ പണമുള്ളവരും സ്വാധീനമുള്ളവരും കഴിവുള്ളവരും എങ്ങനെയെങ്കിലും നേട്ടങ്ങൾ കൊയ്യുന്നവരും ഒക്കെ ഉള്ള ആളുകളാണ് ഭാഗ്യവാന്മാർ. യേശു ആ കാര്യത്തെ എടുത്തിട്ട് പറഞ്ഞു, ദരിദ്രരായവരാ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ചിരിക്കുന്നവരല്ലേ അവരല്ലേ ഭാഗ്യമുള്ളവര്? യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവരാ ഭാഗ്യവാന്മാരെന്നുള്ളത്. വെട്ടിപ്പിടിക്കുന്ന ആളുകളല്ലേ ഭാഗ്യവാന്മാരായ ആളുകൾ? യേശു പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. ഒരു കോൺട്രഡിക്ഷൻ പോലെ പലപ്പോഴും നമുക്ക് തോന്നുന്നു. വെട്ടിപ്പിടിക്കുന്ന ആളുകളല്ലേ ഭൂമിയെ കൈവശമാക്കുന്നത്. യേശു പറയും വിട്ടുകൊടുക്കുന്ന ആളുകളാണ് ഇതിനെ കൈവശമാക്കുന്നത്. യേശു ഒരു കൗണ്ടർ കൾച്ചറിന്റെ ആളായിരുന്നു, ഒരു പ്രതിസംസ്കാരത്തിന്റെ ആളായിരുന്നു യേശു എന്ന് നമുക്ക് പറയാം. നിലവിലിരുന്ന ജീവിത വിജയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നും വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് യേശു വെച്ചു പുലർത്തുകയും യേശു സ്വന്തം ജീവിതത്തിൽ അത് വെച്ചു പുലർത്തിയിട്ടാണ്. അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്, യേശു കാൽവർ ക്രൂശിൽ മരിച്ചത്. അതിനു പകരം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുള്ള മറ്റ് ചില അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, അവിടൊക്കെ എന്താ ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ചാണ് അവരെ ഇല്ലാതാക്കി അവതാര പുരുഷൻ അതിന്റെ മേലൊക്കെ വിജയം കൊണ്ടാടിയാണ് അവർ പോകുന്നത്. ഇവിടെ ഒരു അവതാര പുരുഷനോ നമ്മുടെ കർത്താവോ, കർത്താവ് എന്താ ഈ ദുഷ്ടന്മാരെ ഒരാളെയും നിഗ്രഹിച്ചില്ല, ദുഷ്ടന്മാരാൽ നിഗ്രഹിക്കപ്പെടാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുത്തു. ഒക്കെ ഒരു കൗണ്ടർ കൾച്ചറിന്റെ ആളാണ് യേശു. അങ്ങനെ ഒരു ജീവിത വീക്ഷണം കൊണ്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിലവിലിരിക്കുന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കുകയും അത് പ്രസംഗിക്കുകയും അതിനായിട്ട് ജീവിതം തന്നെ വെച്ചുകൊടുക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തനിക്കപ്പുറത്തുള്ള ഒരു അമാനുഷികമായ ഒരു ശക്തിയിൽ, ഒരു പിതാവിൽ തന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ ഒരു ഉറപ്പുള്ള ഒരാളായിട്ട് ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസമില്ലാതെ യേശുവിനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കും ഇതുപോലെ ഒരു വിശ്വാസം കയ്യാളാനായിട്ട് കഴിയണം. യേശുവിനെ പോലെ ഒരു വിശ്വാസം. യേശുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ലളിതമായ ഒരു വിശ്വാസമായിരുന്നു. ഏത് പ്രതിസന്ധിയുടെ മട്ടിൽ നടുക്കും പിതാവിൽ ഏത് സമയത്തും ഓടിച്ചെന്ന് അഭയം തേടാനായിട്ട് തനിക്കൊരു അതിൻ്റെ അകത്തൊരു മടി ഉണ്ടായിരുന്നില്ല. ഒരു രംഗത്ത് യേശു പറയുന്നില്ലേ, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോകും, പക്ഷേ എന്റെ പിതാവ് ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല, പിതാവുള്ളതുകൊണ്ട് ഏകനല്ല. തന്റെ മനുഷ്യത്വത്തിൽ താന് പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് പറ്റി, പിതാവും ഒരു പ്രത്യേക സമയത്തേക്ക് തന്നെ കൈവിട്ടു. നോക്കുക, അത് നമ്മളോടുള്ള രക്ഷയുടെ ഭാഗമായിട്ട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ ആളുകളൊക്കെ എന്നെ വിട്ടുപോകും, എന്റെ കൂടെ നിന്നവർ, എന്റെ അപ്പം നിന്നവർ, ഓ എന്നോടൊപ്പം ഒന്നിച്ച് നടന്നവർ, ഇവരൊക്കെ എന്നെ വിട്ടുപോകും, പക്ഷെ എന്റെ പിതാവ് എന്നെ വിട്ടുപോവുകയില്ല എന്നുള്ള വലിയൊരു ആശ്രയം, ഒരു ഉറപ്പ്, ഒരു ധൈര്യം യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. യേശു ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ യേശു പറയുന്ന, യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. അപ്പോ സ്വപുത്രന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നു. നോക്ക, യേശുവിന്റെ ജീവിതത്തിൽ അബ്ബ പിതാവേ, നമുക്കറിയാമല്ലോ അബ്ബ എന്ന് പറഞ്ഞാൽ കൊച്ചുകുഞ്ഞ ഡാഡി എന്ന് വിളിക്കുന്നത് പോലെ, അപ്പ എന്ന് വിളിക്കുന്നത് പോലെയുള്ള ഒരു അരുമയുള്ള അടുപ്പമുള്ള ഒരു പദപ്രയോഗമാണ്. അത്ര അടുത്തറിയാവുന്ന ഒരാളെ അങ്ങനെ വിളിക്കാൻ ഇപ്പോഴുള്ളൂ. സ്വപുത്രന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് എന്തായിരുന്നു, ഏത് സമയത്തും തന്നിൽ നിന്ന് ഉയർന്നതൊരു വാക്കായിരുന്നു അബ്ബ, അപ്പ പിതാവേ. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായി ഈ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇത്ര ഉറപ്പോടെ ഏത് പ്രതിസന്ധിയുടെ മട്ടിൽ നടുക്കും നമുക്ക് കർത്താവിനെ ആ നിലയിൽ, പിതാവിനെ ആ നിലയിൽ ഒരു ലളിതമായ വിശ്വാസം നമുക്കുണ്ടോ? വിശ്വാസത്തെക്കുറിച്ച് 3 പേജുള്ള ഒരു ലേഖനം എഴുതാൻ പറഞ്ഞ് ഇപ്പോ ഒരു നിങ്ങൾക്കെല്ലാം കടലാസും പേനായും തന്നാൽ വളരെ മനോഹരമായ ലേഖനങ്ങൾ നിങ്ങളെല്ലാം ഈ മെസ്സേജ് കഴിയുന്നതിനകം എഴുതി തരുമെന്ന് എനിക്കറിയാം. പക്ഷേ ലേഖനം എഴുതുന്നതും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതും, പക്ഷേ വിശ്വാസം കയ്യാളുന്നതാണോ എളുപ്പം, വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണോ എളുപ്പം? പ്രസംഗിക്കുന്ന എളുപ്പം, എളുപ്പമുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുക. പക്ഷേ അതിനെ ആഴത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോവുക. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമില്ല, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ സഹോദരൻ ആ വാക്യം എടുത്ത് പറയുകയായിരുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല.
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അതിന് ചിലപ്പോൾ ഞാൻ ആ വാക്യത്തിന് മുമ്പാകെ അല്പനേരം ഇരിക്കാറുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് അവിടെ പറയുന്നത്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ എന്ന് പറയുന്ന ആരാ? നമ്മുടെ കാര്യമാണ്, നമ്മുടെ കാര്യം. നമ്മളോട് എബ്രായ ലേഖനകാരൻ പറയുന്നത്, നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തോ ചെയ്യണം, ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആ നമ്മൾ എബ്രായ ലേഖനകാരനെ കണ്ടാൽ ചോദിക്കും, സുഹൃത്തെ ഞങ്ങൾ പിന്നെ ദൈവത്തെ വിശ്വസിക്കാത്ത നാസ്തികരോ മറ്റോ ആണോ? പക്ഷേ അപ്പോൾ അതിന്റെ മുമ്പിൽ ഒരു അദ്ദേഹം ഒരു വിശദീകരണം നൽകും. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊരു ബുദ്ധിപരമായ ഒരു ഇന്റലക്ച്വലായ ഒരു ധാരണ മാത്രമാണോ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം? ഞാൻ പണ്ടൊരു ഒരു ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു നാസ്തികൻ ഒരാള് ഗോഡ് ഈസ് നോ വെയർ എന്ന് ബ്ലാക്ക് ബോർഡിൽ എഴുതി. ഗോഡ് ഈസ് ഒരു സ്കൂളിൽ ചെന്ന് കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോ നിരീശ്വരനായ നാസ്തികനായ അദ്ദേഹം എഴുതി, ഗോഡ് ഈസ് നോ വെയർ. അപ്പോ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അറിയാവുന്ന ഒരു കൊച്ചു കുഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ചോക്ക് വാങ്ങിയിട്ട് നോ വെയർ എന്നുള്ളതിന്റെ എന്നോയോട് ചേർത്ത് നോ വെയർ എന്നുള്ളതിന്റെ ഡബ്ല്യൂയോട് ഇങ്ങോട്ട് ചേർത്തു, എന്നിട്ട് എച്ച് ആറി അല്പം അകത്തിയിടും. അപ്പൊ എന്താ, ഗോഡ് ഈസ് നൗ ഹിയർ, ഗോഡ് ഈസ് നൗ ഹിയർ, ഗോഡ് ഈസ് നോ വെയർ, ഗോഡ് ഈസ് നൗ ഹിയർ എന്നാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ദൈവമുണ്ടെന്നുള്ള ഒരു പൊതുവായ വിശ്വാസം പോരാ, മറിച്ച് ഗോഡ് ഈസ് നൗ ഹിയർ എന്നുള്ളതാണ് നമുക്ക് സത്യത്തിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ആളുകളെ കാണുമ്പോൾ ചോദിക്കുന്നു, സൗര വിശ്വാസിയാണോ? അപ്പോൾ ഞാൻ ബിലീവറാണ്, ഞാൻ ഇന്ന വർഷം 1985 നവംബർ മാസം 12-ാം തീയതി ഇന്ന കൺവെൻഷനിൽ ഞാൻ കൈ ഉയർത്തിയ ആളാണ്, ഇന്ന മാസം ഇന്ന ദൈവദാസന്റെ കൈ കീഴിൽ സ്ഥാനമേറ്റു. നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ബസ് പെട്ടെന്ന് കുലുങ്ങി ഏതെങ്കിലും ഇടിക്കാൻ തുടങ്ങുന്ന ഉടനെ ഞാൻ വിശ്വാസിയാണ് പറഞ്ഞ ആളുകൾ എന്താ, അയ്യോ ഗോഡ് ഈസ് നൗ ഹിയർ എന്നുള്ളത് നമ്മുടെ ചില സിദ്ധാന്തങ്ങളുമായിട്ട് ചേർന്ന് വരുന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ സിദ്ധാന്തങ്ങളെ എന്ത് ചെയ്യണം, അതിനെ യാഥാർത്ഥ്യത്തിലേക്കും പ്രായോഗിക ജീവിതത്തിലേക്കും നിത്യജീവിതത്തിലേക്കും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്കും കൊണ്ടുവന്ന് വയ്ക്കണം. കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ സത്യത്തിൽ ദൈവത്തെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന വാക്യം നമുക്ക് മനസ്സിലാകുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഏത് സാഹചര്യത്തിലും അത്തരമൊരു വിശ്വാസം, ഗോഡ് ഈസ് നൗ ഹിയർ എന്നോടൊപ്പം ഉണ്ട്, എനിക്കെന്ത് സംഭവിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, ചിലത് കഴിഞ്ഞ വർഷം ഒരു ദിവസം ഞങ്ങളുടെ, ഞാനുള്ള പ്രാദേശിക സഭയിലെ 15 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അവള് വലിയൊരു ഒരു വർഷത്തെ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം നാട്ടിൽ വന്നതാ. നാട്ടിൽ വന്ന് ടൗണിൽ വന്നപ്പോ ആ മോളുടെ പിതാവ് എന്നെ ഫോൺ ചെയ്തു, ബ്രദറെ അവിടെ ഉണ്ടോ, വീട്ടിലുണ്ടോ, ഞങ്ങൾ ടൗൺ വരെ വന്നതാ, ഞങ്ങൾ വീട് വരെ ഒന്ന് വരാനിരിക്കുക, മോക്ക് ബ്രദറിനെ ഒന്ന് കാണണം, ഏതാണ്ട് സംശയം ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. അന്ന് ഭാഗ്യത്തിന് എന്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, വാ തീർച്ചയായിട്ടും മോളെ വാ എന്ന് പറയാനായിട്ട് ആ പിതാവിനെയും പറഞ്ഞ് ഏർപ്പെടുത്തി. അവരിത്തിരി കഴിഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും ഈ 15 വയസ്സുള്ള പെൺകുഞ്ഞും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഒരു സന്ധ്യയായി വീട്ടിൽ വന്ന് ആ മോളെ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അവള് ഒരു ബോൺ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു വർഷം വെല്ലൂരായി. ആ ട്രീറ്റ്മെന്റ് വളരെ കഠിനമായ ട്രീറ്റ്മെന്റാ, പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. ഞാനന്ന് വെല്ലൂരിൽ ചെന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ചെന്ന് ഈ കുഞ്ഞിനെ കണ്ട ഒരു രംഗം ഞാൻ ഓർക്കുന്നു. കണ്ടാലും നമ്മള് അവള് മുടി കൊഴിഞ്ഞു ഒക്കെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയി. ഒരു വർഷം അങ്ങനെ ഭീകരമായ നിലയിലുള്ള ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം രോഗമെല്ലാം സൗഖ്യമായി വീട്ടിൽ വന്ന കുഞ്ഞാണ്. അവൾ വന്നിട്ട്, വീട്ടിൽ വന്നിട്ടും പല കാര്യങ്ങളിലും അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, മീറ്റിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോ അവൾക്ക് ചില സംശയങ്ങളുണ്ടായി. അവൾ വന്ന് എന്നോട് ചോദിച്ചു, അന്ന് വന്നപ്പം പിതാവിനോടൊപ്പം അമ്മയോടൊപ്പം വന്ന് വീട്ടിൽ വന്നിരുന്നപ്പോ എന്നോട് ചോദിച്ചു, ബ്രദറെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്ന്. 15 വയസ്സുള്ള കുഞ്ഞ്, എന്റെ ഏറ്റവും ഇളയ കുഞ്ഞിന്റെ കളും പ്രായം കുറവുള്ളതായി മോൾ. അവളുടെ മുഖത്ത് നോക്കി ഞാൻ എന്താ പറയാ,
നിനക്ക് ഇങ്ങനെ വന്നത് ദൈവഹിതമാണെന്ന് പറയാൻ നിൽക്കും. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സത്യത്തിൽ അവൾ ചോദിച്ചപ്പോ എനിക്കൊരു മറുപടിയില്ല. ഞാനപ്പോ പെട്ടെന്ന് ഏത് സമയത്തും, അതായത് ഒരു പാമ്പിനെ കാണുന്നുള്ള, നമ്മൾ എന്ത് ചെയ്യും, വേഗം പട്ടലെടുത്തോണ്ട് വാ, വടിയെടുത്തോണ്ട് വാ എന്ന് പറയുന്ന പോലെ, ഏത് പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ കൈക്കൊണ്ടിട്ടിട്ടുള്ള ഒരു രഹസ്യ ഒരു പരിപാടി ഉണ്ട്. അതെന്താ? ഉടനെ വചനത്തിലേക്ക് തിരിയും, എടുത്തോണ്ട് വാ, ബൈബിൾ എടുത്തോണ്ട് വാ, ബൈബിൾ എടുത്തോണ്ട് വാ, നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ പരിഹാരം എന്നുള്ള മട്ടിൽ ഞാൻ ഉടനെ ബൈബിളിലേക്ക് തിരിഞ്ഞു. യേശു ഈ നിലയിൽ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലെ ലാസറിന്റെ കല്ലറയില് ചെല്ലുമ്പോ അവിടെ ഇതാ മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ ദീനമായി കിടക്കുന്നു. ആളയച്ചു. യേശു വന്നപ്പോഴേക്കും മരണവും കഴിഞ്ഞു, ശവസംസ്കാരവും കഴിഞ്ഞു. അവിടെ ആ മരിച്ചുപോയ ലാസറിന്റെ രണ്ട് സഹോദരിമാര് യേശുവിനോട് സംസാരിക്കുമ്പം അവർ രണ്ടുപേരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എങ്കിൽ എന്നുള്ള വാക്കാണ്. അതിന്റെ 21 വാക്യം നോക്കുക. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു ഈഫ് കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതിന്റെ 32 വാക്യം നോക്കുക. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി. മാർത്തയാണ് ആദ്യം ഒരു ഈഫ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മറിയെത്തി. മറിയ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ. അവിടെയും ഒരു ഈഫ് വരിക. രണ്ട് സഹോദരിമാരെ കർത്താവിനോട് പറഞ്ഞപ്പോ കർത്താവ് അതിനെന്താ മറുപടി പറഞ്ഞത്? അതിന്റെ 40 വാക്യത്തിൽ മറ്റൊരു ഈഫ് കൊണ്ടാ കർത്താവ് മറുപടി പറഞ്ഞത്. ഈ സഹോദരിമാര് ചോദിച്ച എങ്കിൽ എന്ന് ചോദിച്ചതിന് യേശുവും ഒരു എങ്കിൽ വെച്ച മറുപടി പറഞ്ഞു. അതിന്റെ 40 വാക്യം, നീ വിശ്വസിച്ചു എങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ എനിക്ക് ഈ ഒത്തുവാക്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടനെ തന്നെ ഈ മോളെ അവിടെ ഇരുത്തി, മോളെ, ഓ, മാർത്തയുടെയും മറിയയുടെയും കാര്യമൊക്കെ പറഞ്ഞു, അവര് രണ്ട് എങ്കിൽ ചോദിച്ചു, ഉടനെ ഞാൻ ഇങ്ങനെ ഒരുക്കട്ടോ. നമ്മൾ എത്ര, ഞാൻ ഇന്നെ തന്നെ നോക്കുമ്പോ എത്ര ഒരു ഒരു എന്താ ഒരു സോളജി ലാബില് ഒരു ഒരു തവളയെ അറുത്ത് കയറി അങ്ങനെ ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു നിർവികാരമായ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് നിത്യജീവിതത്തിലെ ഒരു കുഞ്ഞിന്റെ ഒരു ചോദ്യത്തിന് മുമ്പാകെ ഞാൻ ഉടനെ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ രണ്ടെങ്കിൽ വന്നു, യേശു മറ്റൊരെങ്കിൽ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ തിയോളജി ഒക്കെയും ചിലപ്പോ സാഹചര്യത്തിൽ അപ്സൈഡായിട്ട് തോന്നുന്ന ചില രംഗങ്ങളുണ്ട്. അത്ര ഒരു രംഗമായിരുന്നു അത്. ഞാൻ പറഞ്ഞു, ഏതായാലും മോളെ, കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. നീ ദൈവത്തിൽ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ദൈവം നിനക്ക് ഈ ട്രീറ്റ്മെന്റിന് ശേഷം വിടുതൽ നൽകും. നിന്റെ മുടിയൊക്കെ വീണ്ടും കിളിർക്കും. നിനക്ക് സ്കൂളിൽ പോകാനിടയാകും. 10 ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അവൾ സുഖമില്ലാതെയായത്. നിനക്ക് വീണ്ടും 10 ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ കഴിയും. അതിനുശേഷം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നിന്റെ ജീവിതം ദൈവത്തിനൊരു മഹത്വമായി തീരും. അനേകർ മുമ്പായ നിനക്കൊരു സാക്ഷ്യം ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആ കുഞ്ഞിനോട് പറഞ്ഞ്, അവള് അതെല്ലാം കേട്ടതിന് ശേഷം അടുത്ത നേരം കഴിഞ്ഞു, എന്തെങ്കിലും ഭക്ഷണം അവൾക്ക് താല്പര്യമുള്ള എന്താണെന്ന് എന്റെ വൈഫ് ചോദിച്ചു. അവള് ദോശ വേണമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ ഇത്തിരി ദോശയൊക്കെ ചുട്ട് അവൾക്ക് കൊടുത്തു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരു 10 കഴിഞ്ഞപ്പോൾ അവള് പിരിഞ്ഞുപോയി. അവര് കുടുംബമായിട്ട് പോയി. ഒരു 4 കഴിഞ്ഞപ്പോൾ അവള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരു 4-5 കഴിഞ്ഞപ്പോ എനിക്ക് വരുന്ന ഫോൺ കോള് ഈ കുഞ്ഞു മരിച്ചുപോയി എന്നാണ്. അവള് അവസാന രംഗത്ത് അവരെ ധൃതി വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന വഴിക്ക് പിന്നെ രോഗം കൂടിയതുകൊണ്ട്, അസുഖം കൂടിയതുകൊണ്ട് ശ്വാസം മുട്ടൽ കൂടി അടുത്തൊരു ഹോസ്പിറ്റലിൽ കയറ്റി. പക്ഷെ ഡോക്ടർമാരുടനെ തന്നെ മരണം സർട്ടിഫൈ ചെയ്തു. ഞാന് രാത്രിയില് ഞങ്ങള് റഷ് ചെയ്ത് 1 അടുത്ത് ചെന്നപ്പോഴേക്കും ആ കുഞ്ഞ് കടന്നു വീഴും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ ഇതിന്റെ ഒരു അർത്ഥം? വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണല്ലോ പറഞ്ഞത്. ഇതാണോ ദൈവത്തിന്റെ മഹത്വം? 15 ഒരു കുഞ്ഞിനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് അതും കർത്താവിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ്, അവൾ കടന്നു പോകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ്, മോളെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞ ഞാന് എവിടെ നിൽക്കുന്നു? നിത്യജീവിതത്തിൽ ഗോഡ് ഈസ് നോവേർ എന്ന് തോന്നുന്നവർ എങ്ങനെയായിരുന്നു? ഗോഡ് ഈസ് നോവേർ, ദൈവമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇതിനെന്താ മറുപടി? പക്ഷേ ആ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം ആ കുഞ്ഞിന്റെ ശവസംസ്കാരമാണ്. ശവസംസ്കാരത്തിന് ഈ പിതാവ് പഠിപ്പിക്കുന്ന കോളേജിൽ നിന്നോ അവരെ അറിയാവുന്നവരും ഒക്കെ ആയിട്ട് ഒരു വലിയ ജനക്കൂട്ടം വന്നുകൂടി. ഈ പിതാവിനും മാതാവിനും ദൈവം വലിയ കൃപ കൊടുത്തു. അവർ രണ്ടുപേരും തങ്ങളുടെ ഈ മൂത്ത മകളുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും വളരെ ധൈര്യത്തോടെ, കർത്താവ് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു, അതിലെ മൂത്ത മോള് കടന്നുപോയി, എന്നാൽ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഞങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ധൈര്യത്തിന്റെ വാക്കുകൾ ആ അമ്മയും അച്ഛനും പിതാവും മാതാവും ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടി. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ മഹത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പത്രോസിനോട് യേശു പറയുകയാണ്. പത്രോസ് ചോദിക്കുന്നു, പത്രോസ് വീണ്ടും അവനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് പറഞ്ഞ് യേശു അവനെ തന്റെ സ്നേഹത്തിലേക്ക് പ്രത്യാനയിച്ചതിന് ശേഷം യേശു അവനോട് പല കാര്യങ്ങൾ പറയുന്നു. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അര കിട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു, വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കിട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. അപ്പൊ മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം, മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ ചോദ്യത്തിന്റെ മറുപടി, ദൈവം ഇതെങ്ങനെയാണ് നിനക്ക് മഹത്വമാകുന്നത്? വിശ്വസിച്ചു, ആ കുഞ്ഞ് വിശ്വസിച്ചു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ വ്യാഖ്യാനിച്ചത് നിന്റെ അസുഖമല്ല ഭേദമാകും, 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതും, നല്ലൊരു ഭാവി നിനക്കുണ്ട്, പക്ഷെ മരിച്ചുപോയി. മരണം കൊണ്ടും മരണവും ദൈവത്തിനൊരു മഹത്വമായി തീരാ. പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിലുള്ള മരണമല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള സ്വയത്തിന്റെ മരണങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും നമ്മൾ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ സഹോദരി, നീ ഭർത്താവിന് കീഴടങ്ങി ചില കാര്യങ്ങളിൽ സ്വന്തം ജീവനെ ബലി കഴിക്കുന്ന, സ്വന്തം ജീവനെ വിട്ടുകളയുന്ന ഒരു രംഗത്ത് നീ മരണത്തെ സ്പർശിക്കുക ചെയ്യുന്നു. പക്ഷെ മരണത്തെ സ്പർശിക്കുമ്പോൾ നീ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നു. അതെ, നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാം. ഗോഡ് ഈസ് നോവേർ എന്ന് തോന്നുന്ന രംഗങ്ങളിൽ നമുക്ക് ചിലപ്പം നമ്മൾ കണ്ണ് നിരോധിച്ചതുപോലെ നമുക്കിത് കാണാൻ കഴിയുന്നില്ല, ഇവിടെ എവിടെയാ ദൈവമഹത്വം? പക്ഷേ ദൈവം കാര്യങ്ങൾ വ്യക്തമാക്കി തരും. ഗോഡ് ഈസ് നൗ ഹിയർ, ദൈവം ഇവിടെയോ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ നിലയിൽ അന്ന് ഇത് പറഞ്ഞതിന് ശേഷം ലാസറിന് ഒരു പുതിയ ജീവിതം കൊടുത്തു, അവനെ മരണത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ മറ്റൊരു രംഗത്ത് അങ്ങനെയല്ല സംഭവിച്ചത്. മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ദൈവം ഇടയാക്കി. പക്ഷേ ലാസറിന്റെ കല്ലറയിൽ നിന്ന് യേശുവിന് പിതാവിന്റെ മുമ്പാകെ ഒരു 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 ലളിതമായ ഒരു വിശ്വാസമുണ്ടായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരണം പോലെയൊക്കെയുള്ള ഭീകര രംഗങ്ങളോട് അടുത്ത് വരുമ്പോൾ എങ്ങും ഇരുട്ട, എങ്ങും അന്ധകാരമാണ്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എവിടെയാ ദൈവം? ഒരു ദൈവമുണ്ടോ? ഗോഡ് ഈസ് നോവേർ, ബട്ട് ഗോഡ് ഈസ് നൗ ഹിയർ എന്നുള്ളത് ഈ വഴിയിലൂടെ പോകുമ്പോൾ ദൈവം നമ്മളെ കാണിക്കും. അങ്ങനെയുള്ള രംഗങ്ങളിൽ നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഞാന് ഈ സഭയിൽ വന്നപ്പോ ആദ്യകാലത്ത് കേട്ട ഒരു കാര്യം ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ നടുക്കത്തോടെ അയവിറക്കാറുണ്ട്. ഒരു ദൈവദാസൻ, നമ്മളൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരിക്കലെ കോട്ടയത്ത് ആദ്യകാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു കോൺഫറൻസിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ 4 കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരാളെ പോലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 4 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. 4 ആൺകുഞ്ഞുങ്ങളും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ നല്ല മിടുക്കന്മാരാ, നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്, ഒരു അസുഖമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ 4 കുഞ്ഞുങ്ങളെ കാണുമ്പം അദ്ദേഹത്തിന്റെ മനോഭാവം എന്താ? ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവരിൽ നിന്ന് നാട്ടുമ്പുറത്തൊരു പ്രയോഗമുണ്ട്, നിങ്ങള് മാവിന്റെ പൂവ് കണ്ടും കുഞ്ഞുങ്ങളെ കണ്ടും കൊതിക്കരുത് എന്നൊരു പ്രയോഗമുണ്ട്. എന്നുവെച്ചാ മാവൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൂത്ത് നിൽക്കും. പൂത്ത് നിൽക്കുമ്പോൾ നമ്മള് ഉടമസ്ഥർ വിചാരിക്കും ഇതെല്ലാം മാങ്ങാകുമെന്ന്. പക്ഷെ മാമ്പൂ കണ്ട് കൊതിക്കല്ലേ, കാരണം അത് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ വാടി വീഴും. കുഞ്ഞുങ്ങളെ കണ്ട് കൊതിക്കല്ലേ എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോ അത് ഇന്ന് ദൈവം ഒരുപക്ഷെ ഇവരെ പിൻവലിച്ചാലും എന്റെ ദൈവത്തിലുള്ള വിശ്വാസം നിൽക്കുമോ? നോക്കുക, ആ നാല് കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരം കഴിഞ്ഞിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരുവനായിട്ട്, ദൈവത്തെ വാഴ്ത്തുന്ന ഒരുവനായിട്ടും, ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരുവനായിട്ടുമാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്, അന്ന് പറഞ്ഞത്, ഇന്നും എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും നടുക്കത്തോടെ ഈ കാര്യം ഓർക്കാറുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് അത് പറയാൻ കഴിയുന്നത്? ഗോഡ് ഈസ് നൗ ഹിയർ എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിൽ മാത്രമേ ഈ കാര്യം ചെയ്യാനായിട്ട് കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നിത്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരും. ആ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമുക്ക് അവിടെ ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഓ, എബ്രായ ലേഖനകാരൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഒന്നാമത് ഇവിടെ ദൈവമുണ്ട്. സഹോദരൻ, നിന്റെ ജോലിയുടെ രംഗങ്ങളിൽ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ഗോഡ് ഈസ് നൗ ഹിയർ. സഹോദരി, നിന്റെ വീട്ടിലെ സാഹചര്യത്തിൽ ഗോഡ് ഈസ് നൗ ഹിയർ. കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗോഡ് ഈസ് നൗ ഹിയർ എന്നൊരു ലളിതമായ വിശ്വാസം നമുക്ക് കൊണ്ടു നടക്കാൻ അറിയാമോ? അത് നമ്മളെ സഹായിക്കുന്നുണ്ടോ? അതിന് പകരം 1985 നവംബർ മാസം 5-ാം തീയതി ഞാൻ കൈയുയർത്തി എന്ന് പറഞ്ഞൊരു തീയതിയിലാണോ നീയും ഞാനും നമ്മുടെ ക്രിസ്തീയതയെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, നമ്മുടെ ദൈവവിശ്വാസത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ ദൈവവിശ്വാസത്തെ നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആ പൊതുവായ വിശ്വാസത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഓരോ രംഗങ്ങളിലും ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. ഓ, പലപ്പോഴും മരണരംഗത്ത് അല്ലെങ്കിൽ ശവസംസ്കാര രംഗത്ത് ഈ ബ്രോഷറുകളൊക്കെ അടിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ 84 വയസ്സുള്ള ഒരു മാതാവിന്റെ ശവസംസ്കാരത്തിന് പോവുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ അമ്മച്ചയുടെ ചരിത്രവും ആ അമ്മച്ചയുടെ താല്പര്യങ്ങളും ഒക്കെ വിവരിക്കുന്ന ഒരു ബ്രോഷർ തന്നു. ആ ബ്രോഷറിൽ ഒരു വാക്യമുണ്ടായിരുന്നു, അത് 2 തിമത്യോസിലെ ഒരു വാക്യമാണ്. 2 തിമത്യോസ് അതിന്റെ 4-ാം അധ്യായം, വളരെ പ്രസിദ്ധമായ വാക്യം, 7-ാമത്തെ വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പൗലോസ് പറയുക, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ ഓട്ടം തികച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ ഈ നിലയിൽ ഒരു കൊച്ചു വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെങ്കിൽ നമുക്ക് ഒടുവിൽ പറയാൻ കഴിയും, ഞാൻ ആ ഓട്ടം, എന്റെ ഓട്ടം തികച്ചു. പൗലോസിന്റെ അപ്പോസ്തലന്മാരുടെ നടപടികളിൽ പൗലോസിന്റെ അനുഭവങ്ങൾ പറയുന്നു. നോക്കുക, പല രംഗങ്ങളിലും അടിയേറ്റു, താൻ മരിച്ചു എന്ന് വിചാരിച്ച് ഡെഡ് ബോഡി ഉപേക്ഷിച്ചു പോകുന്ന പോലുള്ള രംഗങ്ങളുണ്ടായി. അവിടെയും ഓ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തെയും വിളിച്ച് ഉള്ളതിനെ പോലെ വേർതിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവിടെ ദൈവത്തെ കണ്ട് പൗലോസ് ഓരോ ജീവിത സാഹചര്യങ്ങളിലും അങ്ങനെയാണ് പൗലോസ് മുന്നോട്ട് നീങ്ങുന്നത്. ചിലപ്പോ കപ്പലില് കടലിലൂടെയുള്ള യാത്ര, ആ രംഗത്ത് ബാക്കിയെല്ലാം 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട് ആ നിലയിൽ ഇരുണ്ട രാത്രികൾ 14 ദിവസം കടന്നു പോയപ്പോഴും അവിടെ അന്ന് ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം എനിക്ക് പ്രത്യക്ഷനായി എന്ന നിലയിൽ അതിനെ കണ്ടു. ഞാൻ പറഞ്ഞത് ഇതൊക്കെയും ദൈവം ഉടനെ അവിടെ പ്രത്യക്ഷനായി എന്നുള്ളതിനപ്പുറത്ത് നമുക്കിതിനെ കാണാൻ കഴിയും. നമുക്കൊരു പക്ഷേ ദൈവത്തിന്റെ ആ നിലയിലുള്ള ഒരു പ്രത്യക്ഷത അക്ഷരാർത്ഥത്തിൽ ഉണ്ടായെന്ന് വരികയില്ല. പൗലോസിനും അക്ഷരാർത്ഥത്തിൽ അത് ഉണ്ടായോ അതോ തന്റെ ആത്മാവിൽ ലഭിച്ച ഒരു ബോധ്യമാണോ, ഞാനൊരു ഡിബേറ്റിനല്ല തയ്യാറായത്. 14 ദിവസം കടല് ക്ഷോഭിച്ച് കപ്പല് തലങ്ങും വിലങ്ങും ആടി അങ്ങനെ ഒരു ഇരുണ്ട രാത്രിയിൽ ദൈവം എന്റെ അരിയിൽ നിന്ന് എന്നെ ശക്തീകരിച്ചു എന്ന് പറയുന്നത് പോലെ ഗോഡ് ഈസ് നൗ ഹിയർ. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു പൗലോസാണ് എന്ത് ചെയ്യുന്നത്? അവസാനത്തെ ലേഖനമാണ് ഇത് എഴുതുന്നത്. 2 തിമത്യോസ് ആ ലേഖനം കാരാഗ്രഹത്തിൽ എഴുതി കഴിഞ്ഞ് AD 67 നീറോ ചക്രവർത്തിയുടെ വാളാൽ കൊല്ലപ്പെട്ടു. തന്റെ അവസാന ലേഖനം എഴുതുമ്പോ താനൊരു വിടവാങ്ങൽ പോലെ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഐ ഹാവ് ഫിനിഷ്ഡ് ദ കോഴ്സ്. ഓട്ടം തികച്ചു എന്ന് നമ്മൾ ഇപ്പോ ഇത് വായിക്കുമ്പോ നമുക്കിതിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിലൊരു വലിയ അർത്ഥം പലപ്പോഴും മനസ്സിലാകില്ല. പൗലോസ് ഒരു ഗൗരവമുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകൂ. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് വായിച്ച തീമത്യോസിനും അല്ലെങ്കിൽ ഈ തീമത്യോസിലൂടെ ഈ ലേഖനം കിട്ടിയ സഭാംഗങ്ങളും ആ നാട്ടുകാരും ഒക്കെ ഈ ഭാഗം വായിച്ചപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചിരിക്കണം. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. AD 65 നമ്മുടെ ഇന്നത്തെ ഒളിമ്പിക്സിന് സമാനമായിട്ടുള്ള പ്രാരംഭ ഒളിമ്പിക്സ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ നീറോ ചക്രവർത്തി, അന്നത്തെ ഭരണാധികാരിയായ നീറോ ചക്രവർത്തി, പൗലോസിനെ പിന്നീട് വാളാൽ കൊന്നത് അദ്ദേഹമാണ്. ഈ നീറോ ചക്രവർത്തി രഥയോട്ട മത്സരത്തിന് ചേർന്നു. രഥയോട്ട മത്സരം, നീറോ ചക്രവർത്തിയാണ് രഥയോട്ട മത്സരത്തിന് ചേർന്ന് ഒളിമ്പിക്സിൽ. പക്ഷേ ആ രഥയോട്ട മത്സരം ഇന്നത്തെ മാരത്തോൺ പോലെ ഒട്ടേറെ കിലോമീറ്ററുകൾ ഓടി ചെല്ലുന്ന പോലുള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ നീറോ ചക്രവർത്തി പങ്കെടുത്തു. പക്ഷേ അദ്ദേഹത്തിന്, അദ്ദേഹം വളരെ ക്രൂരനും വളരെ ശക്തനായ ഭരണാധികാരിയും ഒക്കെ ആയിരുന്നെങ്കിലും രഥയോട്ടത്തിൽ അദ്ദേഹം ഒരു പ്രാഗല്ഭ്യമുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല. പകുതിയായപ്പോൾ അദ്ദേഹം ഓട്ടം മതിയാക്കി അവിടെ നിന്ന് പോന്നു. ആളുകൾക്കൊക്കെ ഈ സംഭവം അറിയാം. പൗലോസ് പറയുന്നു, ഞാൻ നീറോ ചക്രവർത്തിയെ പോലെയല്ല, ഞാനെന്താ, ഞാൻ ഓട്ടം തികച്ചു. നീറോ ചക്രവർത്തി എന്ത് ചെയ്തില്ല, ഓട്ടം തികച്ചില്ല, ഞാൻ ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ ആളുകളുടെ ചുണ്ടിലെ ഈ കാര്യം ഓർത്ത് ഒരു പുഞ്ചിരി തീർച്ചയായിട്ടും വിരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ല, അതിന്റെ താഴേക്ക് പറയുമ്പോൾ ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വിച്ചിരിക്കുന്നു. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ഈ നീറോ ചക്രവർത്തി രഥയോട്ട മത്സരം പൂർത്തിയാക്കാനിട്ടും അദ്ദേഹത്തെ പേടിച്ച് ആ ജഡ്ജസ് ഒടുവില് ഒന്നാം സമ്മാനം ഈ നീറോ ചക്രവർത്തിക്ക് സമ്മാനിച്ചു. അദ്ദേഹം ഒരു ഉടുപ്പില്ലാതെ ചെന്ന് അത് ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, അപ്പോ പൗലോസ് പറയുന്നു, നീറോ ചക്രവർത്തി എന്ത് ചെയ്തില്ല, അവനെ ഓട്ടം തികയ്ക്കാതെയാണ് അവൻ കിരീടം നേടിയത്. ഞാൻ ഓട്ടം തികച്ചു, ഐ ഹാവ് ഫിനിഷ്ഡ് ദ കോഴ്സ്, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കൊച്ചു രംഗങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു നിന്നാലേ ഒടുവിൽ നമുക്ക് ഇതുപോലുള്ള പ്രത്യാശയുടെ വചനങ്ങളുമായിട്ട് നമുക്ക് കടന്നു പോകാൻ കഴിയും. എന്നെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ചിട്ടുള്ള ഒരു അന്ത്യവചനമുണ്ട്. ആളുകളുടെ മഹാന്മാരുടെ ഒക്കെ അന്ത്യവചനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചില ലേഖനങ്ങൾ വായിക്കുമല്ലോ. ചിലര് വളരെ ഇതാണ്, ഇത് മരണമാണെങ്കിൽ ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലര് മരിക്കും. ഡി എൽ മൂടി പറഞ്ഞത് ഇതെന്റെ കിരീടധാരണ ദിവസമാണ്. മരണത്തെ മുമ്പിൽ കാണുമ്പോൾ ഇതാണോ മരണം, ഇതെന്റെ കിരീടധാരണ ദിവസമാണ് എന്ന് പറഞ്ഞ ശക്തമായ വാക്കുകളോടെയാണ് അദ്ദേഹം മരിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തരുടെ വാക്കുകളുണ്ട്. പക്ഷേ അജ്ഞാതനായ ഒരു പ്രസംഗകൻ പറഞ്ഞ ഒരു വാക്കാണ് എന്നെ ഇപ്പോഴും, അദ്ദേഹം ഒരു പുൾപിറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം വന്നു. അദ്ദേഹം മരണം വന്നപ്പോ അദ്ദേഹം ആ പുൾപിറ്റിലേക്ക് തന്നെ മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് ജീസസ് ഐ ആം കമിങ് എന്ന് പറഞ്ഞു, യേശുവേ ഞാൻ വരുന്നു. എന്നുവെച്ചാൽ യേശുവിനോട് ചേർന്ന് ഇത്രയും നാള് നടന്ന ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് മരണം തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ യെസ് യെസ് ഫാദർ ഐ ആം കമിങ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ കടന്നു പോകാനായിട്ടൊക്കെ. ആ അങ്ങനെ ഒരാൾക്ക് എങ്ങനെ പറയാൻ നോക്കുന്നത്, നമുക്ക് നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്കിതെല്ലാം നല്ല ചില അന്ത്യവചനങ്ങളൊക്കെ കാണാതെ പഠിച്ച് ഒടുവില് മക്കളും കൊച്ചുമക്കളും എല്ലാം അടുത്ത് നിന്ന് അന്ത്യപൂതാശയെല്ലാം നൽകി നമുക്ക് വെള്ളം നൽകുന്നുണ്ട് നമ്മൾ പറയാനായിട്ടൊരു വാക്യമൊക്കെ ഉരുവിട്ട് വെച്ചാൽ അതൊന്നും നടക്കുകയില്ല, ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ഈ നിലയിൽ അവസാനം ഇങ്ങനെ പറയാനൊക്കുള്ളൂ. എങ്ങനെയായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞത്? പല നമ്മളറിയാത്ത പല രംഗങ്ങളിലും നിന്ന് ജീസസ് വാക്യനായിട്ടു, ജീസസ് ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, എന്താ യേശു എന്ന് പറഞ്ഞ് ആ നിലയിൽ ഒരു സംഭാഷണം കർത്താവുമായിട്ട് നിരന്തരം നടത്തിയ ഒരു പ്രസംഗകനാണ് ഒടുവിൽ യേശു ഫാദർ ഐ ആം കമിങ്. അതിന്റെ ഒരു തുടർച്ച. നമ്മുടെ ജീവിതം, നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെ വിശ്വാസ വീരന്മാരുടെ അന്ത്യം ഇതിനെയൊക്കെ അവരുടെ നിത്യജീവിതത്തിൽ നിന്ന് വേർപെടുത്തിയാ വെക്കുന്നു. ചില ആളുകൾ കർത്താവിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെ രൂപക്കൂട്ടി കൊണ്ടുവന്ന് വെക്കുകയും രൂപക്കൂട്ടിൽ കർത്താവിനെ ഇരുത്തിയിരിക്കും, കർത്താവ് അവിടെ ഇരുന്നു, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നോണ്ടാട്ട് ഞാൻ തക്ക സമയത്ത് വന്ന് മെഴുതിരി കത്തിച്ചേക്കാം പിന്നെ പോവുക. അവരുടെ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ ഒരു രൂപക്കൂട്ടി കൊണ്ടുവന്ന് വെച്ചു, അവിടെ വൈകുന്നേരം കത്തിക്കുന്ന ഒരു മെഴുകുതിരിയിൽ കർത്താവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു, പകലൊക്കെ അവരവരുടേതായ വഴിക്ക് പോകുന്നു. നമ്മളാരും ഒരു രൂപക്കൂട്ടിൽ ഒരു രൂപം വെക്കുന്നില്ല. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ മട്ടിൽ നമ്മുടെ പകലത്തെ തിരക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ശേഷം എപ്പോഴെങ്കിലും വന്ന് എന്നാ ഇനി കുടുംബ പ്രാർത്ഥന ഒരു പാട്ട് പാടാം എന്ന് മോളോട് പറയുന്നു, അവളൊരു പാട്ട് പാടുന്നു, ഒരു രണ്ടു വാക്യം. പറഞ്ഞത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ സജീവമായ ഒന്നാവണം, നമ്മുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന ഒന്നാവണം. കർത്താവ് നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒരാളാവണം, കർത്താവിന്റെ കരം പിടിക്കുന്നതും ഒന്നിച്ച് നടക്കുന്നതും ഉള്ള ഒരു നടപ്പാകണം. അങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ കൈക്കൊണ്ടതിനാൽ കാണാതായി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഹാനോക്കും ദൈവവും കൂടെ നിരന്തരം ഒന്നിച്ച് നടക്കുമായിരുന്നു. ഒരു ദിവസം നടന്ന് ദൈവത്തിന്റെ വസതിയുടെ അടുത്ത് വരെ എത്തിയപ്പം ഹാനോക്ക് പറഞ്ഞു, കർത്താവ് എന്നാ ഞാൻ ഇനി പോട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഏതായാലും എന്റെ വീടിന്റെ അടുത്ത് വരെ വന്നല്ലോ, ഇനി നിന്റെ വീട്ടിലോട്ട് പോകണ്ട, ഇങ്ങോട്ട് അങ്ങ് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന വാക്യത്തെ ആ നിലയിൽ ഒരു ദൈവദാസൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കടന്നുപോകും. നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും നേടുന്നതും ഒക്കെയും വളരെ വേഗം ഇല്ലാതെയാകും. ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മരണമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു രംഗത്ത് അന്ന് നമുക്ക് ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തോടെ മരിക്കാൻ കഴിയുന്നെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഓട്ടം തികച്ചു, ഐ ഹാവ് ഫിനിഷ്ഡ് ദ കോഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ, നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ ഗോഡ് ഈസ് നൗ ഹിയർ എന്നുള്ളത് അറിഞ്ഞ് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് ഈ നിലയിലായിരുന്നു. കർത്താവ് അതുകൊണ്ട് കാൽവരി ക്രൂശിൽ ചെന്നപ്പം അവിടെ ഒരു നിലവിളിയല്ല നമ്മൾ കാണും. ഒരു നിലവിളിയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ പിതാവ് തന്നെ കൈവിട്ടപ്പം എന്റെ ദൈവമേ എന്റെ ദൈവമേ, പിതാവെന്ന് വിളിക്കാത്ത അന്ത്യമൊഴിയിൽ ഒന്നാണത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ യേശു എന്ത് ചെയ്തു? എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നതായിരുന്നില്ല യേശുവിന്റെ ഏറ്റവും അവസാനത്തെ മൊഴി. അത് കഴിഞ്ഞിട്ട് യേശു എന്ന് പറഞ്ഞു, പിതാവേ. വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. ചിലപ്പോ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പിതാവെന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി എന്റെ ദൈവമേ നീ ഉണ്ടോ, ദൈവം നീ ഉണ്ടോ എന്നുള്ളതിലേക്ക് വരാം. പക്ഷെ വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുതറി മാറി യേശുവിനെ പോലെ എന്റെ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ ഒരു അനുഭവത്തിലേക്ക് വരണം. യഹൂദന്മാരുടെ നാട്ടുമര്യാദ അറിയാവുന്ന ആളുകൾ പറയുന്നത് മറിയ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു അതെന്നാണ്. അതായത് അന്ന് യഹൂദാബാലന്മാരൊക്കെ ഓരോ പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ, ഇന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാര് കുഞ്ഞുങ്ങളെ ഒരു പ്രാർത്ഥന ചൊല്ലിച്ച് ചിലപ്പോൾ വിടുകയില്ലേ, മോനെ പോവുക, പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു കുഞ്ഞ് ഒരു പ്രാർത്ഥന കടുപ്പിക്കുകയില്ലേ അമ്മമാർ എന്ന് പറഞ്ഞതുപോലെ, അന്ന് യഹൂദരായ കുട്ടികളെ അവരുടെ അമ്മമാര് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരത്തിൽ പരമേൽപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന. ഒടുവില് യേശു ആ പ്രാർത്ഥന അത് ചൊല്ലി, പിതാവേ എന്റെ ആത്മാവിനെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ ആ ഘട്ടങ്ങളിൽ നിന്ന് വേഗം കുതറി മാറി വീണ്ടും എന്റെ പിതാവേ എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കും ആഴമായ അനുഭവത്തിലേക്കും നമ്മൾ വരണം. നോക്കുക, ഇങ്ങനെ ഒരു വിശ്വാസം യേശു കൈയാളിയതുകൊണ്ടാണ് യേശുവിന് പറയാൻ കഴിഞ്ഞത് നിന്റേതെല്ലാം എന്റേതാണ്, എന്റേതെല്ലാം നിന്റേതാണ് എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ ഭാഗത്ത് യേശുവിന് നിൽക്കാൻ കഴിഞ്ഞത്. താനൊരു കൗണ്ടർ കൾച്ചറിന്റെ ഭാഗമായിട്ട് നിൽക്കണമായിരുന്നെങ്കിൽ പിതാവിനെ മുറുകെ പിടിച്ചേ പറ്റുള്ളൂ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളും യേശുവിനെ പോലെ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു കൗണ്ടർ കൾച്ചറിന്റെ ആളുകൾ അല്ലേ? യേശുവിന്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ക്രൂശിന്റെ വഴിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നുറുക്കത്തെക്കുറിച്ചും ഒക്കെയാണ്. ഇന്നത്തെ ഈ ലോകത്തിലെ ആരെങ്കിലും വന്നിരുന്നാൽ ഇവിടെ ഇതെന്ത് പരിപാടിയായിരുന്നു സംശയിക്കും. എല്ലാവരും നേട്ടങ്ങളും ഒട്ടും നുറുക്കപ്പെടാതെ എല്ലാം അതിന്റെ ഗൗരവത്തിലും എല്ലാം പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കുറച്ചുപേരിരുന്ന് മരണത്തെക്കുറിച്ചും ക്രൂശിനെക്കുറിച്ചും നുറുക്കത്തെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും സൗമ്യതയെക്കുറിച്ചും പറയുന്നു. നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൗണ്ടർ കൾച്ചറിന്റെ ആളുകളാണ് യേശുവിനെ പോലെ. നമുക്കും ഈ വഴിയെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യേശു ചെയ്തതുപോലെ വിശ്വാസത്തിൽ പിതാവിനെ മുറുകെ പിടിക്കാതെ നമുക്ക് ഈ വഴിയിൽ അർത്ഥപൂർണമായിട്ട് പോകാൻ പറ്റിയത്. ഇന്ന് പലപ്പോഴും ചിലപ്പോ ചില ആളുകൾ ചോദിക്കും, ബ്രദറെ എന്നും ഈ ക്രൂശും നുറുക്കവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? ഞങ്ങൾക്ക് അങ്ങ് ഇത് കേട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കേൾവി മാത്രമായിരിക്കുക, അതൊരു കേൾവി മാത്രമായിരിക്കുക. അതിന്റെ അപ്പുറത്ത് ഇതൊരു ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം പോലെ അത് കേൾക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അത് ഭാരപ്പെടുത്തുന്ന കാര്യമായിരിക്കുന്നത്? ഭാരപ്പെടുത്തുന്ന കാര്യമായിരിക്കുന്നത് യേശുവിന് പിതാവിലുള്ളതുപോലെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നുറുക്കവും ക്രൂശിന്റെ വഴിയും ഭാരപ്പെടുത്തുന്നതാകുന്നത്. സഹോദര സഹോദരി, ഞാൻ ഇതിനോട് ചേർന്ന് പറയട്ടെ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഈ ക്രൂശും ഈ നുറുക്കവും ഇതൊരു ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമാണോ? ശിഷ്യത്വത്തിന്റെ വഴിയും ഒക്കെയും ഒരു ഭാരപ്പെടുത്തുന്ന കാര്യമാണോ? ഭാരപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ അവിടെ അല്ല അതിന്റെ പ്രതിവിധി തരേണ്ടത്. പ്രതിവിധി തരേണ്ടത് എവിടാണെന്നറിയാമോ? നമ്മുടെ ദൈവവിശ്വാസം എന്ന ആ തുടക്കത്തിലാ ചെന്ന് തരേണ്ടത്. ഒരിക്കല് ഒരു ദൈവദാസി ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞ ഒരു പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ദൈവദാസിയാണ്. ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഹന്ന വിറ്റാൽ സ്മിത്ത് എന്ന് പറയുന്ന ദേവദാസികൾ, അവരവരുടെ ഒരു അനുഭവം പറയുന്നു. അവർ പറയുന്ന അനുഭവം, ഒരു ദിവസം അവരെ വീട്ടിലായിരുന്നപ്പോ വീട്ടിൽ ചെതലിന്റെ ശല്യം. ഓ, അവിടെ ഫ്രണ്ട് റൂമിൽ ചെതൽ കാണുന്നു, അവരുടനെ ആ ചെതലിനെ തൂത്ത് കളയുന്നു. ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെയും ചെതൽ വരുന്നു. ഇവിടെ ഈ ചെതലെല്ലാം എങ്ങനെ വരുന്നത്? അവരന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പം അവർ ഈ വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവര് അവരുടെ സാധനങ്ങളും ഒക്കെ ആയിട്ട് പോയപ്പം തട്ടുമ്പുറത്ത് ഒരു പരണി, ഏതൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പരണി, അതെടുക്കാതെ അവർ പോയി. ആ പരണി അവിടെ കിടപ്പുണ്ട്. ആ പരണിയിൽ നിന്നാണ് ചെതലിന്റെ ഉത്ഭവം. അവരന്വേഷിച്ച് ചെന്ന് ഈ ഭരണി കണ്ടെത്തി. ഈ ഭരണി കണ്ടെത്തി അത് മാറ്റിക്കഴിഞ്ഞപ്പോഴും എന്ത് സംഭവിച്ചു? ചെതല് മാറി. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു സംഭവമില്ലേ? ഹായി പട്ടണത്തിന്റെ അവിടുത്തെ തോൽവി വന്നു കഴിഞ്ഞപ്പം ഓ, ഈ യോശുവ താൻ മുഖം കുനിച്ച് പ്രാർത്ഥിച്ച് കിടക്കുക, നെടുപ്പാട് വീണ് കിടക്കുക. ദൈവം വന്നിട്ട് ചോദിക്കുക, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്? നീ ഇന്നേക്ക് ഇവിടെ അല്ല പ്രശ്നം. പ്രശ്നം എവിടാ? യെരിഹോവിലാ. യെരിഹോവിൽ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? ശവദാർപ്പിതം എടുത്തു. അവിടാണ് പ്രശ്നം. അപ്പോ അവിടെ നടന്ന ഒരു പ്രശ്നത്തിന് അതിന്റെ പ്രതിഫലനം എവിടാ വന്നത്? ഹായി പട്ടണത്തിലാണ്. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇന്ന് ഈ വഴിയെ കുറെ നാൾ പോയി കഴിഞ്ഞപ്പം ഈ ക്രൂശും നുർക്കവും പ്രയാസമുള്ള ഒരു കാര്യമായിട്ട്, ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധി തരേണ്ടത് അവിടെ അല്ല. ഈ ദൈവദാസൻ എന്ന് ഉണ്ണിക്ക് ഇതേ പ്രസംഗിക്കാനുള്ളോ എന്നുള്ളിടത്തല്ല അതിന്റെ പ്രതിവിധി. അതിന്റെ പ്രതിവിധി എവിടെയാണ്? ആ തട്ടുംപുറത്ത് കിടക്കുന്ന ഭരണിയിലാണ്. എന്ന് വെച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം, നീ കർത്താവിന്റെ അടുത്തേക്ക് വന്നപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ ദിവസമുണ്ടല്ലോ, ആ വിശ്വാസം അതുപോലെ ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഗോഡ് ഈസ് നൗ ഹിയർ എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസമാക്കി കൊണ്ടുവന്നിട്ടില്ല. അതിലേക്ക് നീ വീണ്ടും പ്രത്യാനയിക്കപ്പെട്ടാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന് മുമ്പാകെ യേശുവിന് ആ നിലയിലായി. പ്രശംസയുടെ മുമ്പിലോ പ്രശംസയും നിന്ദയും യേശുവിന് ഒരുപോലെയായിരുന്നു. പ്രശംസിക്കുമ്പോൾ അതിൽ മതി മറന്നു പോവുകയാണ്. നിന്ദിക്കുമ്പോഴോ അതിലൊട്ടോ വലിയ വിഷമമില്ല. യേശുവിനെ ഏതെല്ലാം നിലയിൽ ആളുകൾ പ്രശംസിച്ചു, ഇവനെ പിടിച്ച് രാജാവാക്കാം എന്ന് പറഞ്ഞു അവരെല്ലാം കൂടെ ഒരു സന്ദർഭത്തിൽ. കാരണം ഇവനെ രാജാവാക്കിയാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാ. കാര്യം എല്ലാ നേരവും സൂക്ഷ്മമായ ഭക്ഷണം, അപ്പവും മീനും എന്നും കിട്ടിക്കോളും. അപ്പവും മീനും എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് അവരെന്ത് ചെയ്തത്? യേശുവിനെ പിടിച്ച് രാജാവാക്കാനായിട്ട് ശ്രമിച്ചത്. യേശു അന്നേരം ആ പ്രശംസയുടെ മുമ്പിൽ വീണുപോയോ? ഇല്ല, യേശു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഇതേ ഈ അപ്പവും മീനും തിന്ന് തൃപ്തരായ ഇതേ ആളുകളാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവനെ ക്രൂശിക്കാന്ന് പറഞ്ഞത്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇതേ ആളുകളെ കണ്ടുകാണും. ഞാൻ ചിലപ്പോൾ സങ്കല്പിക്കാറുണ്ട്, ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്ത് അട്ടഹസിക്കുന്ന അല്ലെങ്കിൽ ഇവനെ പരിഹസിക്കുന്ന ആളുകളെ തന്റെ ക്രൂശിന് മുമ്പിൽ കുറെ പേരെ യേശു ഒരുപക്ഷെ ഉയർന്ന ഒരു സ്ഥലത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോ ഇവരെയൊക്കെ കാണും. നോക്കുമ്പോ ആ ഇവന്റെ എല്ലായിരുന്നോ മകന്റെ രോഗം ഞാൻ സൗഖ്യമായി, അവനെ ഇപ്പം വിളിക്കുന്നത് ക്രൂശിക്ക. മറ്റേ ആളല്ലായിരുന്നോ അന്ന് അപ്പം തിന്നിട്ട് എന്നെ രാജാവാക്കാൻ വന്നത്? ഇപ്പോഴവനാണോ എന്നെ ഇനി പരിഹസിക്കുന്നത്? യേശുവിന്റെ ജീവിതത്തിൽ ഒരു ഒരു നാളൻ പോലെ. ഞാൻ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് കിട്ടുന്നത് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കറണ്ട് കിട്ടുന്നത്. അതുവരെ ഒരു മണ്ണെണ്ണ വിളക്കം ഉപയോഗിച്ച് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലിൽ കൂടെ ഒരു കാറ്റിങ്ങനെ അടിക്കും. കാറ്റടിക്കുമ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിന്റെ നാളം ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് മാറും, കെട്ടുപോകുകയില്ല. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വാതലിലൂടെ ഒരു കാറ്റടിക്കും, ഉടനെ നാളം ഇങ്ങോട്ട് തിരിക്കും. പ്രശംസ വരുമ്പോ ഈ നാളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതേപോലെ നിർത്താൻ കഴിയുമോ? യേശുവിന് അത് നിർത്താൻ കഴിയും. എങ്ങനെ കഴിഞ്ഞു? പിതാവിലുള്ള വിശ്വാസത്തിൽ അത് കഴിയും. നമ്മൾ വളരെ കൊച്ചു മനുഷ്യരാണ്. ഒരാൾ പ്രശംസിക്കുമ്പോൾ നമ്മളത് വീണ് പോകും. ഒരാൾ നിന്ദിക്കുമ്പോൾ, ബ്രദറെ എന്നാലും എന്നെ വേദനിപ്പിച്ചല്ലോ, എന്നെ മുറിവേൽപ്പിച്ചല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തില് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. അതിന്റെ 21-ാമത്തെ വചനം, അവന്റെ ചാർച്ചക്കാർ അത് കേട്ടു, അവന് ബുദ്ധിക്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. നോക്ക്, ആരെയാണ് ഏറ്റവും സമചിത്തതയോടെ ഈ ലോകത്ത് ജീവിച്ച ഒരാൾ, ആ ആളിനെ എന്താ ചെയ്യുന്നത്? ബുദ്ധിപ്രവമുണ്ട്, ബുദ്ധിപ്രവമുണ്ട്. പൈത്യക്കാരൻ, പൈത്യക്കാരൻ എന്ന് നാട്ടിൽ പറയും. എന്നുവെച്ചാൽ ഇവന്റെ കാര്യം വെച്ചത് അതാരാ പറയുന്നത്? അവന്റെ ചാർച്ചക്കാർ. ചാർച്ചക്കാരത് കേട്ട് അവന് ബുദ്ധിപ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ. ഒരിക്കലും ഒരു സഹോദരി, ഒരു ഒരു അറിയപ്പെടുന്ന ഒരാള്, ഒരു എഴുത്തുകാരിയായ ഒരു പ്രിയപ്പെട്ടവളെ, കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവര് അവരുടെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്രഷൻ അങ്ങ് വീണുപോയി. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്രഷന്, കുഞ്ഞിനെ മുല കൊടുക്കാൻ ചിലപ്പം മറന്നുപോകും, ചിലപ്പം എണ്ണീക്കാനും കുളിക്കാനും മറന്നുപോകും, എന്തോ ഒരു ട്രാൻസിൽ അങ്ങനെ വീണ്, അങ്ങനെ ഒരു 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 ജീവിതത്തിൽ അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ബന്ധുക്കളും എല്ലാം പറഞ്ഞു, ഇവൾക്ക് ഭ്രാന്ത, ഭ്രാന്ത, ഭ്രാന്ത. ആ സഹോദരി പിന്നീട് എഴുതിയിട്ടുണ്ട്, താന് ആ സന്ദർഭത്തിൽ മർക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോൾ ഈ വാക്യം, അവന് ബുദ്ധിപ്രമമുണ്ട് എന്ന് ചാർച്ചക്കാർ പറഞ്ഞു. ഇത് അവരെ അവളെ ശക്തീകരിച്ചു, അവളെ ആ രോഗത്തിൽ നിന്ന് വിടുവിച്ചു. അവൾ പറഞ്ഞു, കർത്താവേ, നിന്നെപ്പോലെ ഇത്രയും സമചിത്തതയുള്ള ഒരാളെ പോലും ബന്ധുക്കള് ആ പൈത്യക്കാരൻ, ആ ബുദ്ധിപ്രമമുള്ളവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിൽ എന്നെ ആക്ഷേപിക്കുന്നതിൽ എന്താ? ഞാൻ എന്തിനാ അതിനെക്കുറിച്ച്, ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്വയസഹതാപത്തെ വീഴേണ്ട കാര്യമില്ലല്ലോ. അവൾ ആ സ്വയസഹതാപത്തെ അതിജീവിക്കാൻ ഇടയായത് ഈ വാക്യത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, പ്രശംസയും നിന്ദയും ഒരുപോലെ ഒരുപോലെ നമ്മുടെ ജീവിതത്തിലോ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പ്രശംസയും നമ്മൾ അഹങ്കരിച്ചു പോവുകയും നമ്മൾ നിന്ദയിൽ നമ്മൾ മുറിവേൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഓ ഉടനെ നമ്മൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് യേശുവിനുണ്ടായിരുന്നതുപോലെ ഒരു വിശ്വാസം നമുക്കുണ്ട്. പിതാവ് നമുക്കുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ ആക്ഷേപിച്ച് പറഞ്ഞാൽ നമുക്കെന്താ? നിത്യതയുടെ ഒരു കോണ്ടസ്റ്റിൽ ഈ കാര്യത്തെ കാണുമ്പോൾ ഇപ്പോഴുള്ള നിന്നയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത്? അത് കുറച്ച് നാളുകൾക്കുള്ള കാര്യമല്ലേ ഉള്ളൂ. ചിലർ പറയും, അവന് അവന്റെ കാര്യമോ പോയി. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞത്, ഇവന്റെ കാര്യമോ പോയി, അവന്റെ പിള്ളേരുടെ കാര്യം, മൂന്ന് പിള്ളേരുണ്ട്, അവരുടെ കാര്യവും കൂടെ അവൻ കൊണ്ടുപോയി, എങ്ങാണ്ടൊരു സഭയിൽ പോയി. പക്ഷെ അവിടെ നമ്മൾ എങ്ങനെയാ നിന്നത്? നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ നിന്നത്. ദൈവമേ, ഞാൻ ഇന്ന് നഷ്ടമാക്കുന്നത് നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരം. അങ്ങനെ നമ്മൾ അന്ന് നിന്നെങ്കിൽ ഇന്നോ? ഇന്ന് നമ്മൾ ഒരു വില കൊടുത്ത് സഭയിലേക്ക് വന്നു. സഭയിലേക്ക് വന്നപ്പോൾ ഇന്ന് അതിനേക്കാൾ കൊച്ചു കാര്യത്തിന് മുമ്പാകെ നമ്മളെന്താ ഇടറിപ്പോവുക ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരാം. ഈ ലോകത്ത് പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വചനം ഇങ്ങനെയാണ്, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്ര. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്ര. നോക്കുക, ആ കൗണ്ടർ കൾച്ചർ നേരത്തെ ഞാൻ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായ കാര്യങ്ങൾ എന്താ? ദൈവത്തിന്റെ മുമ്പിൽ നിത്യതയുടെ വെളിച്ചത്തിൽ അറപ്പാണ്, ഒന്നുമില്ലാത്തതാണ് എന്നുള്ള നിലയിൽ നമുക്ക് കാര്യങ്ങളെ കാണാനൊക്കുന്നുണ്ടോ? യേശുവിന്റെ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് പിൻപറ്റാൻ കഴിയുന്നുണ്ടോ? ഇന്നും നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ, പണം, പണമെന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? തീർച്ചയായിട്ടും നമുക്ക് നിത്യജീവിതത്തിൽ അത് കൈകാര്യം ചെയ്യാതിരിക്കാനായിട്ട് ഒക്കുകയില്ല. പക്ഷേ യേശുവിനെ പോലെ ഒരു നിത്യതയുടെ വെളിച്ചത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായ ഈ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ അർപ്പാണ് എന്നുള്ള നിലയിൽ ഈ കാര്യത്തെ കാണാൻ യേശുവിന് എങ്ങനെയാ കഴിഞ്ഞത്? ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്, പിതാവിലുള്ള, മൈ ഫാദർ ഈസ് നൗ വിത്ത് മീ. എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ താൽക്കാലികമാണ്, ഇതിനുശേഷം ഞാൻ എന്നും പിതാവിനോടൊപ്പമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുകൊണ്ടാണ് യേശുവിന് ഇവിടെ ഉന്നതമായ ഈ പണം, ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോട് താരതമ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായ പല കാര്യങ്ങളും നമുക്ക് ഉന്നതമാണോ? അതോ അത് അറപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? യേശുവിനത് കഴിഞ്ഞു. യേശുവിന്റെ ജീവിതം ശ്രദ്ധിക്കുക, 33 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാര് ഈ ഭൂമിയുടെ ചരിത്രത്തെ, ഈ ലോകത്തിന്റെ ചരിത്രത്തെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അദ്ദേഹം അദ്ദേഹം രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചു, താൻ ഒത്തിരി കാര്യങ്ങൾ നേടി. നേടിയിട്ട് അവസാനം എന്തോ ചെയ്തു നമുക്കറിയാം. അദ്ദേഹം പെട്ടിയുടെ രണ്ടു വശത്തൂടെ കയ്യ് ഇട്ടിട്ട് ഞാൻ ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ ഒരാൾ പോയി. അതേസമയം ഈ ഭൂമിയിൽ ഒന്നും നേടാത്ത ആളായിരുന്നു യേശു. എന്നിട്ട് താൻ എന്ത് ചെയ്തു? താനെ ക്രൂശിലെ കൈ വിരിച്ചു കൊടുത്തിട്ട് അവിടെ അണിയടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ധൈര്യത്തോടെ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ്, എനിക്ക് ഐഹികമല്ലാത്ത ഒരു രാജ്യമുണ്ട്, ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ പോയി. രണ്ട് ചെറുപ്പക്കാർ, അലക്സാണ്ടർ ചക്രവർത്തിയും യേശു. അലക്സാണ്ടർ ചക്രവർത്തി എല്ലാം നേടി, പക്ഷെ താൻ മരണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ് കൈ നിവർത്തി കാണിച്ചിട്ടുണ്ട്. യേശുവോ? യേശു ഈ ഭൂമിയിൽ ഒന്നും നേടിയില്ല. അവന് തലചായ്ക്കാൻ ഒരിടമുണ്ടായിരുന്നില്ല, ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എങ്കിലും യേശു ഒടുവില് എന്ത് ചെയ്തു? എന്റെ രാജ്യം ഐഹികമല്ല, എനിക്കൊരു ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് താൻ ധൈര്യത്തോടെ തന്റെ കയ്യക്കരങ്ങളിൽ ആണിയടിക്കുന്നവരുടെ മുമ്പാകെ ആ കരങ്ങളെ നീട്ടിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നാം വളരെ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുന്നു. യേശുവിന്റെ ജീവിതത്തോട് അനുരൂപമാകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതിനെ ഇങ്ങനെയുള്ള നിത്യയാഥാർത്ഥ്യമായ കാര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുക. വർഷങ്ങൾക്ക് ശേഷവും എനിക്കും നിനക്കും പണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ? പണത്തോടുള്ള നിന്റെ മനോഭാവം നാളുകൾ കൊണ്ട് അതിന് ഒരു മാറ്റം, അത് അറപ്പാണ് അറപ്പാണ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ടോ? ഒരിക്കൽ സിംഗപ്പൂരിൽ താമസിച്ചിരുന്ന ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. സിംഗപ്പൂരിലെ നമ്മുടെ ഒരു സഹോദരനായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോ സ്റ്റേറ്റ്സിലാണ് അദ്ദേഹം. ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരു സംഭവം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ മനസ്സിലുണ്ട്. അവിടെ സിംഗപ്പൂരില് എന്തോ ഒരു രാഷ്ട്രീയ മാറ്റം ഏതോ വന്നു, രാഷ്ട്രീയ മാറ്റം വന്നു എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞതാണ് അത്, എന്നാണെന്ന് എനിക്ക് കൃത്യം പറയാനറിയില്ല. അവിടെ ഒരു മാറ്റം വന്നു. മാറ്റം വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പണത്തിന് ഒരു സുപ്രഭാതത്തിൽ എന്ത് പറ്റി? വിലയില്ലാതായി. അപ്പൊ ഈ സഹോദരന് അദ്ദേഹത്തിന്റെ അമ്മാവിയമ്മയോടൊപ്പം ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മാവിയമ്മ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു. അവര് ഒരു സുപ്രഭാതത്തിൽ റിസർവ് ബാങ്ക് ഈ നോട്ടിന് വിലയില്ലെന്നങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോ ഈ അമ്മാവിയമ്മയുടെ അലമാരയില് കെട്ടുകണക്കിന് നോട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ ചിലപ്പോ അറിയാതെ അവര് വീട്ടിലെ മുറിക്കകത്തോ വല്ലോ അപ്പിയിടുമ്പോ അത് കോരിക്കളയുന്ന ഈ രണ്ട് നോട്ട് കൂട്ടിപ്പിടിച്ച അത് കോരുന്നു. ആ നോട്ടിനൊരു പ്രയോജനം അവർ കണ്ടെത്തി. ഞാൻ പറഞ്ഞ വ്യക്തമായോ? ഒരു ദിവസം ഇതിന് വിലയില്ല. റിസർവ് ബാങ്ക് പറയാം, നീ കൊണ്ടു നടക്കുന്ന ഈ 1000 റിയാലിന് അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ടിന് വിലയില്ല. പിൻവലിച്ചു. പിന്നെ ഇതിന് എത്ര പ്രയോജനം? പിന്നെ കോഴി കാഷ്ടിച്ചതോ വല്ലോ കോരിക്കളയാൻ ഇത് ഉപയോഗിക്കുമെന്നല്ലാതെ ഇതിന് വേറെ പ്രയോജനമില്ല. ഇതൊരു കടലാസ് മാത്രം. മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായത് ദൈവത്തിന്റെ അർത്ഥമാണ്. ഇന്നേ ഈ ബോധ്യങ്ങളിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ യേശുവിനുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ പിൻപറ്റാനായിട്ട് ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും നമ്മുടെ ജീവിതത്തിൽ യേശുവിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്നതിന് കാരണം എവിടെയാണ്? ഈ നിലയിൽ ഈ കാര്യങ്ങളെ കാണാത്തത് കൊണ്ടാണ്. ഈ നിലയിൽ യേശുവിനെ എങ്ങനെ കാണാൻ കഴിഞ്ഞു? കാണാൻ കഴിഞ്ഞ പിതാവിലുള്ള വിശ്വാസം കൊണ്ടാണ് തനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സ്വാർത്ഥത യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥത ആ നിലയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. നമ്മൾ നമ്മുടെ ജീവിതത്തെ മുറുകെ പിടിക്കുക ചെയ്യും. വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ ഞാൻ ഈ നേരത്തെ ഈ കാട്ടുജാതിക്കാരുടെ ഇടയിൽ ചെറുപ്പത്തിൽ തന്നെ രക്തസാക്ഷിയായിട്ട് മരിച്ച ദേവദാസൻ എഴുതിയിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടല്ലോ, നമുക്ക് നിത്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തതിനു വേണ്ടി, നിത്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യത്തിന് വേണ്ടി നമ്മുടെ ഇപ്പൊ കയ്യിലുള്ള നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ആൾ മഠേനല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിത്യതയ്ക്ക് വേണ്ടി, നിത്യതയെ മുറുകെ പിടിക്കാൻ വേണ്ടി ഇന്ന് നഷ്ടപ്പെടുന്ന പണം പോലെയൊക്കെയുള്ള കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ആള് മടയനാണെന്നാണ് ലോകം പറയുന്നത്. പക്ഷെ മടയനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഇത് പലപ്പോഴും കൈകൊണ്ട് മുറുകെ പിടിക്കാൻ നോക്കുക, വെള്ളത്തെ പിടിക്കാൻ നോക്കുന്ന പോലെ. വെള്ളത്തെ നമ്മൾ കൈകൊണ്ട് മുറുകെ പിടിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകും. അവസാനം വിരല് കൈ നീട്ടി നോക്കുമ്പോൾ ഒന്നുമില്ല. നമ്മൾ ഈ കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നേ. ഇത് നിത്യതയുടെ മുമ്പിൽ ഇത് വിലയില്ലാത്ത കാര്യമാണ്. സ്വാർത്ഥത. ചിലപ്പോ നമ്മള് വലിയ കാര്യങ്ങളിലൊക്കെ നമ്മള് നിസ്വാർത്ഥരാണ്. ചിലപ്പോൾ നമുക്കുണ്ടായിരുന്ന ജോലി ജോലി രാജിവെച്ചിട്ട് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയിലൊക്കെ ചെന്ന് ചെയ്യും. ഗൾഫിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് ഒരു സുവിശേഷ സംഘടനയെ അംഗമാക്കി. അദ്ദേഹം ഒരു സമയത്ത് എന്ത് ചെയ്തു, താന് വലിയ ഒരു കാര്യം താനെ വേണ്ടെന്ന് വെച്ചു. പക്ഷെ ചെന്ന് ചേർന്ന സംഘടനയെ കുറച്ചു കഴിഞ്ഞപ്പം അടുത്തിരിക്കുന്ന ആളുമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ ആ ആളുമായിട്ട് അസൂയപ്പെട്ടാൽ കാര്യങ്ങൾ അങ്ങനെ പോയി. വലിയ കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം നിസ്വാർത്ഥരാകും, കൊച്ചു കാര്യങ്ങളിൽ എന്ത് ചെയ്യും, കൊച്ചു കാര്യങ്ങളിൽ സ്വാർത്ഥതയുള്ളവരായി തീരാനായിട്ട് സംഭവിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു രംഗം ഓർക്കുന്നുണ്ട്. ഒരിക്കലെ കർത്താവിലേക്ക് വന്ന് കർത്താവ് തന്ന ഒരു ബോധ്യത്തിലെ ഞാന് ഞങ്ങളുടെ മാനേജറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഈ പ്രൊമോഷൻ വേണ്ട, എനിക്ക് ഈ പ്രൊമോഷൻ വേണ്ട, ദയവായിട്ട് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അദ്ദേഹം വിചാരിച്ചു എനിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാന്ന് വെച്ച് അദ്ദേഹം എന്നെ അവിടെ ഇരുത്തി. എ സി ഒക്കെ കൂട്ടിയിട്ടിട്ട് കാന്റീനിൽ ഫോൺ ചെയ്ത് പറഞ്ഞ് രണ്ട് ചായയൊക്കെ വരുത്തി. ചായയൊക്കെ വരുത്തി എനിക്ക് ചായ തന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ എന്താ പ്രശ്നം, എന്താ പ്രശ്നം? അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്നതുപോലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കി. നിത്യത, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ഞാൻ ചില കാര്യങ്ങളെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. അദ്ദേഹത്തിന് ആകെ മനസ്സിലായത് ഈ ആളിന് എന്തോ ഒരു ചെറിയ കുഴപ്പം സംഭവിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു 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 വന്ന് ഞാൻ അങ്ങ് കരയാനൊക്കെ തുടങ്ങി. കരയാനൊക്കെ തുടങ്ങിയപ്പോ ഏതാണ്ടും ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം ഉടനെ സംബന്ധിച്ചു, ശരി, അടുത്ത പ്രൊമോഷൻ നിങ്ങളെ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ആ കൊച്ചു ജോലിയിലേക്ക് നിങ്ങളെ തിരിച്ചുവിട്ടോളാം എന്ന് സമ്മതിച്ചു. ഞാനത് ആ കർത്താവിന് വേണ്ടി ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഇപ്പൊ വന്ന കൊച്ചു ജോലി എന്റെ അടുത്തിരിക്കുന്ന ഒരാളിന്, ഓ അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ബറാക് ഒബാമയും റോമിയും തമ്മിലുള്ള ഇലക്ഷൻ കവർ ചെയ്യാൻ ആ പയ്യനെ വിടുന്നു, എന്നെ വിടുന്നില്ല എന്ന് കാണുമ്പോൾ എന്റെ മനസ്സിലൊരു അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ എവിടെയാ പ്രശ്നം, എവിടെയാ പ്രശ്നം? ഞാനൊരു വലിയ കാര്യം ഒരിക്കൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇന്ന് ഞാനൊരു കൊച്ചു തലത്തിലായിരിക്കും, ഒരു കൊച്ചു ജോലിയിലായിരിക്കും. ആ ജോലിയിൽ അടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു, അടുത്തിരിക്കുന്ന ആൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ എന്റെ മനസ്സിലൊരു അസൂയ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവര്, ഈ പിശാച് വളരെ തന്ത്രശാലിയായ ഒരാളാണ്. പിശാച് ഒരിക്കൽ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തില് നമ്മൾ ആ രംഗം കാണുന്നുണ്ടല്ലോ, കർത്താവിനെ പരീക്ഷിച്ച ആ രംഗം. 4-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ സംഭവം തന്നെയുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പിശാച് അവനെ വിശുദ്ധ നഗരത്തിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അതുപോലെ തന്നെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. ഇത് ആദ്യം വായിക്കുമ്പോൾ എനിക്ക് പിശാചിനെ ഓർത്ത് ചിരിക്കാൻ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പിശാച് എന്താ ചെയ്യുന്നത്? യേശുവിനെ കൊണ്ടുവന്നിട്ട് ഒരു മലയുടെ മോളെ നിർത്തിയിട്ട് ഈ ലോകത്തെ രാജ്യങ്ങളും അതിന്റെ മഹത്വവും എല്ലാം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ആരോടാ പറയുന്നത്? സ്വർഗം വേണ്ടാന്ന് വെച്ച് വന്ന ആളിനോടാ പറയുന്നത്. ലോകവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്വർഗം എത്രയോ വലിയൊരു കാര്യമാണ്. ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് ഭൂമിയിൽ അവതരിച്ചതാണ് യേശു. അപ്പൊ അങ്ങനെ സ്വർഗം വേണ്ടെന്ന് വെച്ചവനെ ഭൂമി കാട്ടി പ്രലോഭിപ്പിക്കുന്ന പിശാച് എത്ര മടയനാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ നിത്യജീവിതത്തിൽ ഞാൻ ഇത് കണ്ടു, ഒരു സമയത്ത് നമ്മൾ സ്വർഗം വേണ്ടെന്ന് വെച്ചാലും ഭൂമി നമുക്ക് പിന്നെയും ഒരു പ്രലോഭനമായിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വലിയ ജോലി വേണ്ടെന്ന് വെച്ചു, പക്ഷെ ഇപ്പോഴായിരിക്കുന്ന കൊച്ചു ജോലി ഒരു ഭൂമി പോലെ ആകർഷണീയതയില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ആ കൊച്ചു ജോലിയിൽ അടുത്തിരിക്കുന്ന ആളുമായിട്ട് അതൊരു പ്രലോഭനമായിട്ട് വരാം. സ്വർഗം വേണ്ടെന്ന് വെച്ചാലും സഹോദര സഹോദരി, നീ ഞാനും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വർഗം വേണ്ടെന്ന് വെച്ചു, പക്ഷേ ഇന്ന് ഭൂമി കാട്ടി ഭൂമി നമുക്കൊരു പ്രലോഭനമായി മാറുന്നുണ്ടോ? അതിനേക്കാൾ എത്രയോ ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമാണ് നമ്മളെ ഈ നിലകളിലൊക്കെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥത എന്ന് പറയുന്നത് വളരെ വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിവിടെ സ്വാർത്ഥത, നമ്മൾ ഇതുപോലുള്ള മനോഹരമായ മീറ്റിംഗിനൊക്കെ ശേഷം നമ്മൾ ഒരു പാട്ടിന്റെ ഈണത്തിൽ ഓർഗനൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ആ എഴുന്നേറ്റ് കൈയൊക്കെ ഉയർത്തി കഴിഞ്ഞ് സന്തോഷിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എനിക്കോ, എനിക്കെന്താ സ്വാർത്ഥത, എനിക്കോ? പക്ഷേ ചില രംഗങ്ങളിൽ ദൈവം നമ്മളെ ഇത് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? കർത്താവെ നിനക്കുള്ള വിശ്വാസം എനിക്കില്ല, ആ വിശ്വാസം എനിക്ക് തരണം. ഈ ഭൂമി കണ്ടിട്ട് ഇതൊരു പ്രലോഭനമല്ല, ഇവിടെ എനിക്ക് വേണ്ട, കാരണം ഗോഡ് ഈസ് നൌ ഹിയർ, എന്റെ പിതാവ് എന്നോടുകൂടെ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. യേശുവിന്റെ വീട്, വീട് ഇന്ന് പലർക്കും വലിയ കാര്യമാണ്. വീട് ചില സൗകര്യമാർ പറയും, അത് വേറെ ഞാൻ അതെല്ലാം ഒന്ന് മൊസൈക്ക് എല്ലാം ഒന്ന് തൂത്ത് എല്ലാം തുടച്ചിട്ട് അപ്പോഴാ മൂന്ന് സഹോദരന്മാര് ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കയറി. സഹോദരൻ, നീ ഇത് എന്തിനീ തുടച്ചി വെച്ചേക്കുന്നത്? ആർക്കു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? യേശുവിനൊരു വീടുണ്ടായിരുന്നു, യേശുവിനൊരു വീടുണ്ടായിരുന്നു. ഏത് വീട്? കഫർനഹൂമിലെ വീട്. ആ വീടാണ് പിന്നീട് ആ മേൽക്കൂര പൊളിച്ചത്. ആളുകൾക്ക് വന്ന് പൊളിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ അത് യേശുവിന്റെ വീടാണ് എന്ന് ആളുകൾക്കറിയാൻ. നമ്മൾ ഈ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്നാൽ യേശുവിന്റെ മുമ്പിൽ എത്ര വാതിലുകൾ അടഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ തുടക്കത്തിൽ തന്നെ ആ മറിയയും ജോസഫും കൂടെ പോയപ്പോ എന്നും സ്ഥലമില്ലാഞ്ഞ് അവരെന്ത് ചെയ്തു? വഴിയമ്പലത്തിൽ ചെന്നു, ഒരു സത്രത്തിൽ ചെന്ന് മുട്ടി. സത്രത്തിലെ വാതിലുകൾ അവനെതിരെ അടഞ്ഞു. അടുത്ത സത്രത്തിൽ ചെന്നു, അവനൊരു തലചായ്ക്കാൻ സ്ഥലമില്ല, അവിടെയും വാതിലുകൾ അവന്റെ മുമ്പിൽ അടഞ്ഞു. അവസാനം വഴിയമ്പലത്തിലാണ് അവൻ ജനിച്ചു വീണു. ഒടുവിൽ ഇന്നോ, ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഇന്നും അവൻ വാതിലിന് പുറത്താ, ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. ഇന്ന് കർത്താവിന് വീടില്ല. അന്ന് തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ പശുത്തൊഴുത്തിൽ പോയവൻ ഇന്ന് ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. നിങ്ങൾ ആരെങ്കിലും വാതിൽ തുറന്നാൽ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെയായാലും നമ്മുടെ ജീവിതത്തിലോ ഭയമെന്ന് പറയുന്ന വേറൊരു കാര്യം, യേശുവിന് ഭയം, അത് ഭയപ്പെടാവുന്ന പല രംഗങ്ങളിലും യേശു പറഞ്ഞു ഒരു കൊച്ചു വാക്യം എന്താ? ഭയപ്പെടേണ്ട എന്ന. എങ്ങനെ ഭയത്തിന്റെ രംഗത്ത് ഭയപ്പെടേണ്ട എന്ന് പറയാൻ ഒക്കുന്നു? കാറ്റും കോളും അടിക്കുക. നമ്മൾ പറയും യേശുവിനെ അറിയാമായിരുന്നു, യേശുവിനെ അറിയായിരുന്നു ഈ കാറ്റിനെയും കോളിനെയും ഞാൻ ശാസിച്ചാലിപ്പം നിൽക്കുന്നു പോകുമെന്ന്. എനിക്കതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. പക്ഷെ യേശു പൂർണ്ണ മനുഷ്യത്വത്തിൽ ഒരു പക്ഷേ ലാസറിന്റെ കല്ലറക്കി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലാസർ ഇറങ്ങി വരും എന്നൊക്കെ പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു? അതോ അതൊക്കെയും ദൈവം തന്റെ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതൊക്കെ മറച്ചു വെച്ചിരുന്നു? എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും കാറ്റും കോളും വന്ന് നിൽക്കുന്ന ഒരു രംഗത്ത് ശിഷ്യന്മാരെല്ലാം ഭയപ്പെടുകയും ആകെ അസ്വസ്ഥരാകുകയും ചെയ്യുമ്പോൾ യേശു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഇതിനെ ശാസിക്കുന്നു. ശാസിക്കുമ്പോൾ കാറ്റും കോളും അടങ്ങും എന്ന് തനിക്ക് മുൻകൂർ ഒരു ഉറപ്പുണ്ടായി എന്ന് ആകണമെന്നില്ല. പിതാവിലുള്ള വിശ്വാസത്തിൽ താൻ പറഞ്ഞു, കാറ്റി അടങ്ങ്, കോളേ ശാന്തമാകുക, കാര്യങ്ങൾ വ്യത്യാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മരണകരമായ രംഗങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെയും മരണകരമായ സാഹചര്യങ്ങളും ഭയാനകമായ സാഹചര്യങ്ങളും കടന്നു വരാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കല് ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന ഒരു കപ്പല്, ആ കപ്പല് അമേരിക്കയ്ക്ക് പോകുന്ന ഒരു കപ്പലാണ്, അമേരിക്കയ്ക്ക് പോകുന്ന കപ്പല്. ആ കപ്പലിന് പോയ വഴിക്ക് പെട്ടെന്ന് കാറ്റും കോളും ഉണ്ടായി. കാര്യങ്ങളെല്ലാം തലകീഴായിട്ട് മറിയുമെന്ന് തോന്നിയ രംഗത്ത് ആളുകളെല്ലാം പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. പരിഭ്രാന്തരായിട്ട് ഓടുന്ന സന്ദർഭത്തിൽ ഒരമ്മച്ചി മാത്രം ധൈര്യത്തോടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ആളുകൾ ചെന്ന് ചോദിച്ചു, അമ്മച്ചി എന്താ ഇങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുന്നത്? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഈ കപ്പല് മറിഞ്ഞ് കപ്പല് വെള്ളത്തിനടിയിൽ താണുപോയാൽ ഞാൻ എന്റെ മൂത്ത മോടെ വീട്ടിൽ പോകും. അതേസമയം കപ്പല് കാറ്റും കോളും ശാന്തമായി ഇത് അമേരിക്കയിൽ ചെന്നാലോ ഞാൻ എന്റെ ഇളയ മോടെ വീട്ടിൽ പോകും. അദ്ദേഹത്തെ, ആ അമ്മച്ചിയുടെ മൂത്ത മോള് നേരത്തെ മരിച്ചിരുന്നു, അവള് സ്വർഗത്തിലാണ്, അമ്മച്ചിക്ക് ആ ഉറപ്പുണ്ട്. ഇളയ മോള് അമേരിക്കയിലുള്ള ഇളയ മോളെ കാണാൻ ഇംഗ്ലണ്ടിൽ നിന്ന് പോയതാ. പക്ഷെ പോകുന്ന വഴിക്ക് അമ്മച്ചിക്ക് രണ്ടു മക്കളും ഒരുപോലെ, മൂത്തമോളും ഇപ്പൊ സ്വർഗത്തിലുണ്ട്. കപ്പല് മറിഞ്ഞ് ഞാൻ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒന്നുമില്ലാതായി തീർന്നാൽ ഞാൻ എന്റെ മൂത്തമോടെ വീട്ടിൽ പോകും. അതല്ല, കാറ്റും കോളും ശാന്തമായി ഓ സമുദ്രം കോളൊക്കെ അടങ്ങി ഇത് യാത്ര ചെയ്ത് അമേരിക്കയിലെത്തി അത് ഞാൻ ഇളയ മോടെ വീട്ടിലെത്തും. എങ്ങനെയാ അങ്ങനെ പറയാൻ നോക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസം നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കുകയും ചെയ്താലും, നമ്മൾ ഇന്ന് രാവിലെ യേശുവിനോട് അനുരൂപപ്പെടുന്നതും അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതും അവനെ അറിയുന്നതും അതിനെക്കുറിച്ചൊരു ഒരു തിയോളജിക്കൽ ഒരു ഡിസ്കോഴ്സിനല്ല നമ്മൾ മുതിരുന്നത്. മറിച്ച് കർത്താവെ, ഓരോ സെഷൻ കഴിയുമ്പോഴും എന്റെ ജീവിതത്തിൽ ക്രിസ്തുതുല്യമല്ലാത്ത ചില മനോഭാവങ്ങളെക്കുറിച്ച് എനിക്കൊരു വെളിച്ചം കിട്ടും. കർത്താവെ, കർത്താവെ, ഞാന് നിന്നെ പിൻപറ്റാനും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനും എന്നെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇന്നും ചില കാര്യങ്ങളിൽ, പ്രായോഗികമായ ചില കാര്യങ്ങളിൽ ദൈവത്തെ അറിയാത്തവനെ പോലെ, ദൈവവിശ്വാസമില്ലാത്തവനെ പോലെ, ഗോഡ് ഈസ് നോട്ട് എന്നുള്ള നിലയിൽ ഞാൻ ആയി പോകുന്നുണ്ടല്ലോ. എന്റെ കുടുംബജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, എന്റെ ജോലിസ്ഥലത്ത് അങ്ങനെ ആയി പോകുന്നതിന് കാരണം, കർത്താവെ, നിനക്ക് പിതാവിനുണ്ടായിരുന്ന ആ വലിയൊരു ആശ്രയവും വിശ്വാസവും എനിക്കില്ലെന്നുള്ളതാണ്. ഒരു കാലത്ത് ഒരു പക്ഷേ എനിക്കുണ്ടായിരുന്നു, അത് നാളുകൾ കൊണ്ട് കൈമോശം വന്നു. നിത്യജീവിതത്തിൽ എനിക്കത് മുറുകെ പിടിക്കാൻ കഴിഞ്ഞില്ല. നിത്യതയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോയി. ഇന്ന് സ്വർഗം വേണ്ടെന്ന് വെച്ച് എനിക്ക് ഭൂമി ഒരു പ്രലോഭനമായിട്ട് പിശാച് കൊണ്ടുവരുമ്പം ഞാൻ അതിനു മുമ്പാകെ വീണ് പിശാചിനെ നമസ്കരിക്കാൻ പോവുകയാണ്. കർത്താവെ, എന്നോട് കരുണ കാണിക്കണം. ദൈവത്തെ വിശ്വസിക്കുന്നവൻ, ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ഒപ്പമുണ്ട്. അവിടുത്തെ പേര് തന്നെ എങ്ങനെയാണ്? ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് അസ്. അതിനുവേണ്ടിയാണ് യേശു വന്നത്. യേശുവിനെ ഇമ്മാനുവലായിട്ട് നമുക്ക് തിരിച്ചറിയാമോ? അതോ യേശു ഒരു ഒരു ദൈവമായിട്ട്, ആ കാര്യങ്ങൾ ഒരു നമ്മുടെ ഒരു തിയോളജിയുടെ ഒരു ഭാഗമായിട്ട് യേശുവിനെ ഒരു രൂപക്കൂട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണോ? ആ രൂപക്കൂട്ടിൽ നിന്ന് യേശുവിനെ നമുക്ക് നിറക്കിക്കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ കരത്തിൽ പിടിക്കട്ടെ. ആ സഫ 73-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, നീ എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, പിന്നത്തെ ഏത് എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. യെസ്. പ്രിയപ്പെട്ടവരെ, ആസാഫ് ഒരു പഴയ ഉടമ്പടിയുടെ ഒരാളാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസം നോക്കുക, നീ എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ആ വിശ്വാസത്തിന്റെ ഉറപ്പിൽ അതിന്റെ താഴത്തെ വാക്യം പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെയുള്ള പൊങ്ങച്ചങ്ങൾ, ഇവിടെയുള്ള ചില കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ നാളുകൾ കൊണ്ട് വീണ്ടും ഈ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തോടെ ചേർന്ന് വന്നിരിക്കും. നമുക്ക് പറയാം, കർത്താവേ, കർത്താവേ, എന്നെ വീണ്ടും ഒരു വിശ്വാസിയാക്കി തീർക്കണം. നമ്മൾ ആദ്യം രക്ഷിക്കപ്പെട്ട അതേ രംഗത്ത്, അതേ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് കർത്താവിനോട് അടുത്തു വരാം. കർത്താവേ, കർത്താവേ, എന്റെ നിന്നിലുള്ള വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നു, അതൊരു ഒരു പൊതുവായ ഒരു ആശയ തലത്തിൽ, ഒരു സൈദ്ധാന്തിക തലത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. എന്റെ നിത്യജീവിതത്തിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരുന്നില്ല. എന്റെ സഹോദരിക്ക് അത് കാണാൻ കഴിയുന്നില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ല. കർത്താവേ, നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാം. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഫ്രഷ് ആയിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, എന്റേതെല്ലാം നിന്റേതാണ്. അതെ കർത്താവേ, നിന്റേത് എന്റേതുമാണ്. കർത്താവേ, യേശുവിന്റെ ആ ലളിതമായ വിശ്വാസത്തോടെ ഞങ്ങളെ മുന്നോട്ട് നടത്തണേ കർത്താവേ. ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ ആ വിശ്വാസത്തിന്റെ ചോർച്ചകളെ അവിടുന്ന് പരിഹരിക്കണേ കർത്താവേ. കർത്താവേ, വിശ്വാസം ചോർന്നു പോയ ആ ദ്വാരങ്ങളെ ഇന്ന് അവിടുന്ന് അടയ്ക്കണേ കർത്താവേ. ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭയിൽ വിശ്വാസത്തിന് വന്ന ചോർച്ചയെ അവിടുന്ന് കാണുന്നു. കർത്താവേ, ഇതിനെ അടച്ച്, കർത്താവേ, ഈ സമുദ്രത്തിലൂടെ ഞങ്ങളുടെ ജീവിത നോക. കർത്താവേ, കാറ്റിലും കോളിലും ചാഞ്ചാടാതെ മുന്നോട്ട് പോകത്തക്കവണ്ണം, വെള്ളം കയറാതെ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകണേ കർത്താവേ. ഞാൻ എന്റെ ഓട്ടം തികച്ചു എന്ന് പൗലോസിനെ പോലെ പറയാൻ ഞങ്ങൾക്കെല്ലാം ഇടയാക്കണേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.